بسم الله الرحمن الرحيم فلا أقسم بالخنس الجوار الكنس والليل إذا عسعس والصبح إذا تنفس إنه لقول رسول كريم ذي قوة عند ذي العرش مكين مطاع ثم أمين وما صاحبكم بمجنون إنه لقول رسول كريم ذي قوة عند ذي العرش مكين مطاع ثم أمين وما صاحبكم بمجنون
بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه وأهل بيته الطيبين الطاهرين ومن تبعهم بإحسان إلى يوم الدين ثم ما بعد നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തു തക്വീർ അതാണ് ഇവിടെ വിശദീകരിച്ച് വന്നത്. അതിൽ അതിൻ്റെ തുടക്ക വചനങ്ങൾ നമ്മൾ പിന്നെ മനസ്സിലാക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാൾ സംഭവിക്കുന്നതിൻ്റെ മുന്നോടിയായും അന്ത്യനാൾ സംഭവിക്കുന്നതിനോടനുബന്ധിച്ചും ഈ ഉലകത്തിൽ നടക്കാനിരിക്കുന്ന കാര്യങ്ങളെ ഉണർത്തി, ഇദശംസു കുവ്വിറത് വൈദൻ നുജൂമുൻ കദറത് എന്ന് തുടങ്ങി പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷയങ്ങൾ പറഞ്ഞതിന് ശേഷം അലിമത് നഫ്സുമ്മ അഹ്ബറത് ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ പിന്നെ സൂര്യന്റെയും അതേപോലെ നക്ഷത്രാദികളുടെയും അതേപോലെ സാഗരങ്ങളുടെയും അതേപോലെ ജന്തുജീവികളുടെയും മറ്റൊക്കെ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അതൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആലിമത് നഫ്സുമ്മ അഹ്ബറത്ത് എന്താ എല്ലാ മനുഷ്യരും താൻ എന്താണ് കൊണ്ടുവന്നത് ഹാജറാക്കിയത് എന്നത് അറിയും, അവന് ബോധ്യപ്പെടും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. അപ്പൊ അവിടെ മനുഷ്യന്മാർ എന്ത് ഹാജറാക്കി, അത് നന്മയാണ് എങ്കിൽ ആ നന്മ മനുഷ്യന്മാർക്ക് ബോധ്യപ്പെടും, തിന്മയാണ് എങ്കിൽ ആ തിന്മയും മനുഷ്യന്മാർക്ക് ബോധ്യപ്പെടും. കാരണം മനുഷ്യരുടെ കൺമുമ്പിൽ അവരത് കാണുകയും മനുഷ്യന്മാരുടെ വായ കൊണ്ട് മനുഷ്യന്മാരത് വായിക്കുകയും ചെയ്യും. അങ്ങനെ അല്ലെ, കർമ്മരേഖ കൈകൊണ്ട് ഏറ്റുവാങ്ങി അത് നിവർത്തി വെക്കപ്പെട്ട രീതിയിൽ തന്റെ കൺമുമ്പിൽ കാണപ്പെട്ട് പിന്നെ അത് മനുഷ്യൻ വായിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയും ഇഖ്റ കിതാബ, നിന്റെ കർമ്മരേഖയാണ് നീ വായിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യനോട് പറയും. അപ്പൊ അതാണ് അലിമത് നഫ്സുമ്മ അഹ്ബറത്ത്, താൻ എന്ത് സമ്പാദിച്ചു ഹാജറാക്കി അത് നല്ലതായാലും തീയതായാലും മനുഷ്യന് ബോധ്യപ്പെടും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതിന് ശേഷം പിന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല തുടർത്തി വീണ്ടും ചില സത്യങ്ങളാണ്. അതെന്താണ്? ഫലാ ഉഖ്സിമു ബിൽ ഖുന്നസ് അൽ ജവാരിൽ കുന്നസ് വല്ലൈലി ഇദാ അസ്അസ വസ്സുബ്ഹി ഇദാ തനഫസ് ഇന്നഹു ലഖൗലു റസൂലിൻ കരീം ذي قوة عند ذي العرش مكين مطاع ثم أمين وما صاحبكم بمجنون الله سبحانه وتعالى അതിനെ തുടർന്ന് ചില സത്യങ്ങൾ ചെയ്യാൻ, ആ സത്യങ്ങളുടെ പിന്നെ അർത്ഥം പറഞ്ഞതിന് ശേഷം എന്തിനാണ് സത്യം ചെയ്തത് എന്നും എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല സത്യം ചെയ്തത് കാര്യങ്ങളും ചില നമുക്ക് വിശദീകരിക്കാം. ഇവിടെ ഫല ഉഖ്സിമു ബിൽ ഖുന്നസ്, എന്താ ഉഖ്സിമു എന്നാണ് ഞാൻ സത്യം ചെയ്യുന്നു, ബിൽ ഖുന്നസ് ഖുന്നസ് കൊണ്ട്. ഖുന്നസ് കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു എന്നാണ്. അവിടെ ഫുന്നസ് എന്നുള്ളത് ഖാനിസ എന്നതിന്റെ ബഹുവചനമാണ്. ഖാനിസത്ത്, ഖാനിസത്ത് എന്ന് പറഞ്ഞാൽ തെളിഞ്ഞ് മറയുന്നത്, തെളിഞ്ഞ് വന്ന് പിന്നെ ഒളിഞ്ഞ് മറയുന്നത്, അതാണ് അതിന്റെ അർത്ഥം. തെളിഞ്ഞു വന്ന് പിന്നെ പിൻവാങ്ങുക, മറയുക, അതിനാണ് ഖാനിസ എന്ന് പറയാം. അതിന്റെ ബഹുവചനമാണ് ഖുന്നസ്. തെളിഞ്ഞ് പിന്നെ പിൻവാങ്ങുന്നവ കൊണ്ട് സത്യം. അതെന്ത് എന്റെ ഉദ്ദേശം പറയാം. അൽ ജവാരി അൽ ഖുന്നസ്, അൽ ജവാരി, അൽ ജവാരിയാണ്. ജാരിയത്ത് എന്നതിന്റെ ബഹുവചനമാണ് ജവാരി. അൽ ജവാരി എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുന്നവ, സഞ്ചരിക്കുന്നവ. ജാരിയത്ത് സഞ്ചരിക്കുന്നത്, ജവാരി സഞ്ചരിക്കുന്നവ, പ്രയാണം നടത്തുന്നവ. അൽ കുന്നസ്, കുന്നസ് എന്ന് പറഞ്ഞാൽ മറഞ്ഞൊളിക്കുന്നവ. കാനിസത്ത് എന്നതിന്റെ ബഹുവചനമാണ് കുന്നസ്. കാനസ്, കാനിസത്ത് നമ്മ മറഞ്ഞൊളിക്കുന്നത്. ജവാരി എന്നാല് സഞ്ചരിക്കുന്നത്, പ്രയാണം നടത്തുന്നത്. ഖുന്നസ് എന്ന് പറഞ്ഞാൽ തെളിഞ്ഞു പിന്നെ പിൻവാങ്ങുന്നവ. ഈ ഖുന്നസ്, അൽ ജവാരി, അൽ ഖുന്നസ് എന്നത് വിശേഷണങ്ങളാണ്. ആരുടെ വിശേഷണങ്ങൾ? അത് നക്ഷത്രങ്ങളുടെ വിശേഷണങ്ങളാണ്. ഫല ഉഖ്സിമു ബിൽ ഖുന്നസന ബിൻ നുജൂമിൽ ഖുന്നസ്, അല്ലെങ്കിൽ ബിൽ കവാക്കിബിൽ ഖുന്നസ് എന്നർത്ഥം. ഖുന്നസായ നക്ഷത്രങ്ങൾ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ തെളിഞ്ഞ് മറയുന്ന, തെളിഞ്ഞസ്തമിക്കുന്ന, ഉദിച്ചസ്തമിക്കുന്ന നക്ഷത്രങ്ങൾ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. അൽ ജവാരി, ആ നക്ഷത്രങ്ങൾ അവ സഞ്ചരിക്കുന്നവയാണ്. അൽ കുന്നസ്, അവ മറഞ്ഞൊളിക്കുന്നവയുമാണ്, മറഞ്ഞ് ഒളിക്കുന്നവയുമാണ്. അപ്പൊ മറഞ്ഞൊളിക്കുന്ന, സഞ്ചരിക്കുന്ന, തെളിഞ്ഞ് അസ്തമിക്കുന്ന, അല്ലെങ്കിൽ തെളിഞ്ഞ് പിൻവാങ്ങുന്ന നക്ഷത്രങ്ങൾ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാം. ഇവിടെ ലാ ഉഖ്സിമു, നമുക്ക് ലാ ഉഖ്സിമു എന്നിട്ടുണ്ട്. എവിടെ വന്ന് ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, ഇവിടെ നമ്മൾ ഈ ലാന്റെ വിഷയം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ലാ, അതിന്റെ ബന്ധം ലാ ഉഖ്സിമു ഇതിനോടല്ല. പിന്നെ ലാ എന്നുള്ളത് അത് ഈ ക്രിയയെ നിരാകരിക്കാനല്ല. അപ്പൊ ഞാനിപ്പോ ലാ ആകുൽ, ഞാൻ ഭക്ഷിക്കൂല, അല്ലെങ്കിൽ ലാ പിന്നെ അഹ്ദുർ, ഞാൻ ഹാജരാവൂല എന്നൊക്കെ പറഞ്ഞാൽ ലാ നഫിയാണ്, നിരാകരിക്കാനാണ്. അതേപോലെ ഈ ക്രിയന്റെ ആശയത്തിൽ നിരാകരിക്കാനല്ല ഈ ലാ, മനസ്സിലല്ലേ. അപ്പൊ ഇവിടെ സത്യം ചെയ്യാണ് അല്ലാഹു സുബ്ഹാനഹു വതആല, സത്യം ചെയ്ത് ഒരു കാര്യം ഉറപ്പിക്കുകയാണ്. അപ്പൊ ഉഖ്സിമു ബിൽ ഖുന്നസ്, ലാ എന്നുള്ളത് ഈ സത്യത്തെ ഉറപ്പിക്കുകയാണ്, ശരിക്ക് സത്യത്തെ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് പിന്നെ ലായുടെ ധർമ്മം നമ്മൾ കുറെ മുമ്പ് വിശദീകരിച്ചാണ്. കൂടുതൽ ഇവിടെ പരത്തി പറയേണ്ട കാര്യം, നമ്മളിവിടെ ലാ ഉഖ്സിമു ബിഹാദൽ ബലദിന്റെ തഫ്സീറിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഏതായാലും ലാ ഉഖ്സിമു ബിൽ ഖുന്നസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉദിച്ചു പിന്മാറുന്ന, അല്ലെങ്കിൽ ഉദിച്ച് അസ്തമിക്കുന്ന നക്ഷത്രങ്ങൾ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു, അല്ലാഹു സുബ്ഹാനഹു വതആല സത്യം ചെയ്യാണ്. ആ നക്ഷത്രങ്ങളുടെ വിശേഷണം അൽ ജവാരി, അവന്താ അവ സഞ്ചരിക്കുന്നവയാണ്. പിന്നെയോ അൽ കുന്നസ്, അവ മറഞ്ഞ് ഒളിക്കുന്നവയുമാണ്, മറഞ്ഞ് അസ്തമിക്കുന്നവയാണ്, മറഞ്ഞ് ഒളിക്കുന്നവയാണ്. ഇതൊക്കെ നക്ഷത്രങ്ങളുടെ പ്രത്യേകതയാണ്, ഏതൊരാൾക്കും അറിയാവുന്നതാണ്. നക്ഷത്രങ്ങൾ കുറെ ഉദിച്ചു നിൽക്കും, പിന്നെ നക്ഷത്രങ്ങൾ കുറെ സഞ്ചരിക്കും, പ്രയാണം കുറിക്കും, പിന്നെ നക്ഷത്രങ്ങൾ എന്ത് ചെയ്യും, ദൃഷ്ടിയിൽ നിന്ന് മറയും, ഒളിക്കും, മനസ്സിലായില്ലേ. അതൊക്കെ സാധാരണക്കാർക്കും പ്രത്യേകക്കാർക്കും ഒരുപോലെ പ്രാപ്യമായ വിഷയങ്ങളാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല അത്തരം കാര്യങ്ങൾ കൊണ്ട് സത്യം ചെയ്യാം. ഇവിടെ സത്യവുമായി ബന്ധപ്പെട്ട് നമ്മളെന്താ മനസ്സിലാക്കിയത്? സത്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് അള്ളാഹുവിനോടെ പാടുള്ളൂ, അള്ളാഹുവിനെ കൊണ്ടേ സത്യം ചെയ്യാൻ പാടുള്ളൂ. ലാ, പിന്നെ നമ്മള് പിന്നെ റബ്ബി, വല്ലാഹി, തല്ലാഹി, ബില്ലാഹി, ഇങ്ങനെ അള്ളാഹിനെ കൊണ്ടേ സത്യം ചെയ്യാൻ പാടുള്ളൂ. അതേസമയം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ്ക്ക് വിധിവിലക്കില്ല, അള്ളാഹ്ക്ക് വിധിവിലക്കില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ പ്രാപഞ്ചിക ഈ ഉലകത്തിൽ അവൻ പലതുകൊണ്ടും സത്യം ചെയ്തിട്ടുണ്ട്, പലതുകൊണ്ടും സത്യം ചെയ്തിട്ടുണ്ട്. അത് അള്ളാഹുവിന്റെ പിന്നെ കഴിവിന്റെ മഹാത്മ്യം, അതേപോലെ തന്നെ ഏതൊരു പടപ്പിനെ കൊണ്ട് അള്ളാഹു സത്യം ചെയ്തോ ആ സൃഷ്ടിയുടെ പ്രത്യേകത, ഇതൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. നക്ഷത്രങ്ങൾ മഹാത്ഭുതങ്ങളാണ്. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ വലിയ അത്ഭുത സൃഷ്ടികളാണ് ആര്? നക്ഷത്രങ്ങൾ. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല നക്ഷത്രങ്ങളെ കൊണ്ട് സത്യം ചെയ്തു, അവയെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ് എന്നുള്ളത് അറിയിക്കാൻ, അതൊക്കെ വലിയ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ പെട്ടതാണ് എന്നുള്ള കാര്യം അറിയിക്കാൻ. ഇവിടെ നമ്മള് അള്ളാഹു സുബ്ഹാനഹു വതആല പറയാൻ, ലാ ഉഖ്സിമു, ഞാൻ സത്യം ചെയ്യുന്നു, ബിൽ ഹുന്നസ്, ഹുന്നസായ നക്ഷത്രങ്ങളെ കൊണ്ട്. ഹുന്നസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അതെന്താണ്? തെളിഞ്ഞു വരുന്നിട്ട് പിന്നെ അത് മറഞ്ഞു പോകും, മറഞ്ഞസ്തമിക്കും, പിൻവാങ്ങും. മനസ്സിലായില്ലേ? നമുക്ക് ഇതിന് സമാനമായൊരു പ്രയോഗം മുമ്പ് വന്നിട്ടുണ്ട്. അവിടെ മിൻഷറിൽ വസ്വാസിൽ ഖന്നാസ്, ഷെയ്ത്താനെ കുറിച്ച് പറഞ്ഞു. ഷെയ്ത്താൻ ആരാണ്? ഖന്നാസ് ആണ്. നോക്കിയ ഖന്നാസ് എന്നുള്ള അതേപോലെയാണ് ഖുന്നസ് അല്ലെ. ഷെയ്ത്താൻ ഖന്നാസ് ആണ് എന്ന് പറഞ്ഞാൽ എന്താ? ഷെയ്ത്താൻ ഖന്നാസ് എന്ന് പറഞ്ഞാൽ എന്താ? പോണത് കേൾക്കില്ല. ഷെയ്ത്താൻ തെളിഞ്ഞു വരും, മനസ്സിലല്ലേ? പിന്നെ ആളെ അപകടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആള് താൻ ഏതൊരു ദൗത്യം നിർവഹിക്കാനാണ് വന്നത്, ആ ദൗത്യം അതിൽ ആള് വീണു പറഞ്ഞാൽ ഷെയ്ത്താൻ എന്ത് ചെയ്യും? പിന്മാറും. അതാണ് ഷെയ്ത്താന്റെ പണി. പിന്നെ ബദർ യുദ്ധത്തിൽ ഷെയ്ത്താൻ വന്നു, അങ്ങനെ അബൂജഹലിനൊക്കെ അല്പൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെ ആ പേടിയിൽ അബൂജഹലിന് ധൈര്യം കൊടുത്തു, ഇന്നി ജാറുല്ലക്കും, ഞാൻ നിങ്ങൾക്ക് സഹായിയാണ് എന്നൊക്കെ പറഞ്ഞ് ഷെയ്ത്താൻ വന്നു. അങ്ങനെ ഫലമ്മ തറാഅത്തിൽ ഫിയത്താനി, മുസ്ലിമീങ്ങളും അതേപോലെ തന്നെ മുശ്രിക്കീങ്ങളും അന്യോന്യം കണ്ടുമുട്ടിയപ്പോൾ എന്നൊക്കെ സഹലാക്കിപ്പോയി. ഷെയ്ത്താൻ എന്ത് ചെയ്തു? തന്റെ പിന്നോട്ട് പോയി. മനസ്സിലായി? ഇനി ആറാമാല തറോ, നിങ്ങൾ കാണാത്തത് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞത് ചെയ്തു ഷെയ്ത്താൻ. സമുദ്രം മാർഗേണ പോയി, അപ്രത്യക്ഷനായി. അതാണ് ഷെയ്ത്താന്റെ പ്രത്യേകത. തെളിഞ്ഞു വരും, പക്ഷെ ആളെ അപകടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഷെയ്ത്താൻ മുങ്ങും എന്നുള്ളത്. അതേപോലെ തന്നെ ഷെയ്ത്താൻ, അതിന്റെ പ്രത്യേകത, ഷെയ്ത്താൻ ഇങ്ങനെ തെളിഞ്ഞു എല്ലാ സമയത്തും വരൂല. ഷെയ്ത്താന്റെ പ്രകൃതം എന്താ? മറഞ്ഞു വരിക എന്നുള്ളതാണ്, മറഞ്ഞു വരിക എന്നുള്ളത്. അപ്പൊ ആ ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ടാണ് ഷെയ്ത്താൻ ഖന്നാസ് എന്ന് പറയുന്നത്. നക്ഷത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്, നക്ഷത്രങ്ങൾ കുറെ ഉദിച്ചു കാണും, പിന്നെന്ത് ചെയ്യും? അത് അസ്തമിച്ചു കാണും. മനസ്സിലായി? ഉദിച്ചു വരും, പിന്നെ അത് അസ്തമിച്ചു പോകും. അതുകൊണ്ടാണ് ഈ ഒരു വസ്ഫ് വിശേഷണം. പിന്നെ നക്ഷത്രങ്ങൾ അവക്കുന്നുണ്ട്, അവ നക്ഷത്രങ്ങൾ സഞ്ചരിക്കുന്നവയാണ്, സഞ്ചരിക്കുന്നവയാണ്. കുല്ലും ഫി ഫലക്കി യസ് ബഹൂൻ, അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഒരു നിർണിത ഭ്രമണപഥത്തിലെല്ലാം ഇങ്ങനെ ഒരു സ്വിമ്മിംഗ് മോഷനിൽ അല്ലെ നീന്തി തുടിച്ചുകൊണ്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് നക്ഷത്രങ്ങൾ. അതുകൊണ്ട് നക്ഷത്രങ്ങളിൽ ജവാരി, അവ സഞ്ചരിക്കുന്നവയാണ്. കുന്നസ് എന്ന് പറഞ്ഞെങ്കിൽ നക്ഷത്രങ്ങൾ അവ മറയും, മറഞ്ഞൊളിക്കും. മനസ്സിലായില്ലേ? നക്ഷത്രങ്ങൾ അത് അസ്തമിക്കും, എപ്പോഴും ഉദിച്ചു നിൽക്കൂല. നക്ഷത്രങ്ങൾക്ക് എന്തുണ്ട്? അസ്തമയുണ്ട്. പകലില് നക്ഷത്രങ്ങളെ കാണൂല, രാത്രിയാണ് എന്ത് ചെയ്യുക? നക്ഷത്രങ്ങളെ കാണുക. അപ്പൊ ഖുന്നസ്, അൽ ജവാരിൽ ഖുന്നസ്, ഈ വിശേഷണങ്ങൾ നക്ഷത്രങ്ങളെ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല സത്യം ചെയ്യണം. വല്ലയിൽ ഇദാ അസ്അസ്, വല്ലയിൽ, വല്ലയിൽ എന്ന് പറഞ്ഞാൽ രാത്രി കൊണ്ട് സത്യം. ഇദാ അസ്അസ്, അസ്അസ് എന്ന് പറഞ്ഞാൽ, അസ്അസ എന്ന് പറഞ്ഞാൽ അതിന് രണ്ടർത്ഥമുണ്ട്. ആ രണ്ടർത്ഥവും വിരുദ്ധാർത്ഥാണ്. അക്ബല എന്നു അർത്ഥമുണ്ട്, അദ്ബറ എന്നു അർത്ഥമുണ്ട്. അക്ബല എന്ന് പറഞ്ഞാൽ എന്താ? മുന്നോട്ട് വന്നു. അദ്ബറ എന്ന് പറഞ്ഞാല് പിന്നോട്ട് പോയി. രണ്ടർത്ഥത്തിനും അസ്അസ് പ്രയോഗിക്കും. അപ്പൊ വല്ലയിൽ രാത്രിയാണ് സത്യം. ഇദാ അസ്അസ്, രാത്രി ആ ഇരുട്ട് പരത്തിയാൽ, അല്ലെങ്കിൽ രാത്രി ഇരുട്ട് പരത്തി മുന്നോട്ട് വന്നാൽ, അല്ലെങ്കിൽ രാത്രി ഇരുട്ടുപോക്കി പിന്നോട്ട് പോയാൽ, രണ്ടർത്ഥത്തിനും പ്രയോഗിക്കും അസ്അസ്. അറബിയിൽ അങ്ങനെയുണ്ട്, ചില പദങ്ങൾ പിന്നെ ദിദ്ദിന്റെ മാനവർ വഹിക്കും. ഇപ്പൊ ഷറ, ഷറ എന്ന അറബി ക്രിയ, ഷറ, ഷറ എന്ന് പറഞ്ഞാല് വാങ്ങി എന്നർത്ഥത്തിനും പ്രയോഗിക്കും, വിറ്റു എന്നർത്ഥത്തിനും പ്രയോഗിക്കും. ഷറ എന്ന് പറഞ്ഞാൽ വാങ്ങി, ഷറ എന്ന അർത്ഥത്തിന് പ്രയോഗിക്കും ഷറ. വിറ്റു എന്ന അർത്ഥത്തിനും പ്രയോഗിക്കും ഷറ. വശറൗഹു ബിസമനിൻ ബഖ്സിൻ, വശറൗഹു, അവർ അദ്ദേഹത്തെ വിറ്റു, ബിസമനിൻ ബഖ്സിൻ, തുച്ഛമായ വിലക്ക്. ഖുർആനിലുണ്ട്. ആരാരെ വിറ്റു? യൂസുഫ് നബിയെ ഈജിപ്തിലെ ചന്തയിൽ കച്ചവടക്കാർ കൊണ്ടുപോയി വിറ്റിനെ കുറിച്ച് പറയുന്നു. വശറൗഹു, അവർ വിറ്റു. മനസ്സിലായി? ഷറ എന്നുള്ളത് ഇഷ്തറ, വാങ്ങി നടത്തുന്ന പ്രയോഗിക്കും, വിറ്റു നടത്തുന്ന പ്രയോഗിക്കും. അങ്ങനെ കുറെ പിന്നെ പദങ്ങളുണ്ട് അറബിയിൽ. അബ്ബാദ് നിബിന്റെ അർത്ഥം വഹിക്കുന്ന ഇത് അസസ് അങ്ങനെയാണ്. അക്ബല എന്ന അർത്ഥത്തിനും അദ്ബറ എന്ന അർത്ഥത്തിനും പ്രയോഗിക്കും. അപ്പൊ വല്ലയിൽ രാത്രിയാണ് സത്യം. ഈ അസ് അസ് രാത്രി ഇരുട്ടി പരത്തി മുന്നോട്ട് വന്നാൽ അല്ലെങ്കിൽ രാത്രി ഇരുട്ട് മാഞ്ഞ് പിന്നോട്ടായാൽ വസ്സുബഹ് സുബഹ്നന പ്രഭാതം പ്രഭാതമാണ് സത്യം. ഇതാ തനഫസ് എന്താ തനഫസ് എന്ന് പറഞ്ഞാൽ നിശ്വസിക്കുക എന്നർത്ഥം. നിശ്വസിക്കുക രാവ് നിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ വലൈക്കും അസ്സലാം എന്താ രാവ് നിശ്വസിക്കുക എന്നാണ് അല്ല രാവല്ല പ്രഭാതം പ്രഭാതം നിശ്വസിക്കുക എന്ന് പറഞ്ഞാ പ്രഭാതം ഉദിക്കുകയാണ് അല്ലെ പൊട്ടി വിടരുക പ്രഭാതം പൊട്ടി വിടരുക അതാണ് തനഫസ് ആ അർത്ഥത്തിൽ. അപ്പൊ ഈ പ്രഭാതം പൊട്ടി വിടരുക എന്നിവിടെ അർത്ഥം പറയുമ്പോ ഇവിടെ രാവിന് ഏതർത്ഥം നല്ലത് ഇരുട്ട് പരത്തിയാൽ അല്ലെ രാവ് ഇരുട്ട് പരത്തിയതിനു ശേഷം അല്ലെ പ്രഭാതം പൊട്ടി വിടരുക. അപ്പോ പിന്നെ ഇവിടെ കൂടുതൽ ഈ സാഹചര്യ തെളിവ് വെച്ച് കൂടുതൽ അർത്ഥം വല്ലയിലി ഇതാ അസ് അസ് എന്നാണ് വല്ലയിലി ഇതാ അക്ബൽ എന്ന അർത്ഥത്തിൽ മുന്നോട്ട് വന്നാൽ സൂറത്തു മുദ്ദസറിന്റെ അവസാന ഭാഗത്തില്ലേ നനക്കല്ല വൽ ഖമർ വല്ലൈലി ഇദ് അദ്ബർ അവിടെ അദ്ബർ എന്ന അർത്ഥത്തിലാണ്. വസ്സുബിഹ ഇദ അസ്ഫർ അവിടെ ഉദിച്ചാൽ എന്ന അർത്ഥത്തിന് അസ്ഫർ പിന്നെ അവിടെ പിന്നോട്ട് പോയിട്ട് രാത്രി അവസാനിച്ചാൽ എന്ന അർത്ഥത്തിന് അദ്ബർ അങ്ങനെ പ്രയോഗിച്ചു. ഇവിടെ ഏതായാലും വല്ലൈലി ഇദ അസ് അസ്നന രാവ് ഇരുട്ട് പരത്തി മുന്നോട്ട് വന്നാൽ ആ രാവിനെ കൊണ്ട് സത്യം വസ്സുബിഹ പ്രഭാതം കൊണ്ട് സത്യം ഇദ തനഫസ് പ്രഭാതം പിന്നെ ഉദിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഈ പിന്നെ നക്ഷത്രങ്ങളെ കൊണ്ട് രാവിനെ കൊണ്ട് പ്രഭാതത്തെ കൊണ്ടൊക്കെ സത്യം ചെയ്യാണ് അതെ. സത്യം ചെയ്യുന്നത് എന്തിനാ സത്യം ചെയ്യുന്നതിന് ശേഷം എന്തൊരു പ്രസ്താവനയാണുള്ളത് ആ പ്രസ്താവനയെ ഉറപ്പിക്കാനാണ് ഉറപ്പിക്കാനും ആ ആശയത്തെ ബലപ്പെടുത്താനാണ് സ്ഥിരീകരിക്കാനാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തിട്ട് ഇവിടെ ഉണർത്തുന്നത് ഇന്നഹു ലഖൗലു റസൂലിൻ കരീം ദീ ഖുവ്വത്തിൻ ഇൻദദിൽ അർശി മകീനിൻ മുതാഇൻ സമ്മ അമീൻ വമാ സ്വാഹിബുക്കും ബിമജ്നൂൻ. ഇന്നഹു അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു ഇന്നഹു എന്നാ തീർച്ചയായും അത് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുർആനാണ്. ഇന്നഹു തീർച്ചയായും വിശുദ്ധ ഖുർആൻ ലഖൗലു റസൂലിൻ കരീം ലഖൗൽ ലാന്നുള്ളതും തൗഹീദിനാണ് തീർച്ചയായും എന്ന അർത്ഥത്തിൽ ഖൗൽ എന്ന് പറഞ്ഞ വാക്ക് കലാം ഇന്നഹു ലഖൗൽ തീർച്ചയായും അതൊരു വാക്ക് തന്നെയാണ്. ആരുടെ വാക്ക് റസൂലിൻ കരീം റസൂൽ ദൂതൻ റസൂൽ എന്ന് പറഞ്ഞ ദൂതൻ മുർസൽ ദൂതൻ കരീം എന്ന് പറഞ്ഞാല് മാന്യൻ അല്ലെങ്കിൽ സുന്ദരൻ എന്ന ഒക്കെ അർത്ഥത്തിൽ റസൂലിൻ കരീം വിശിഷ്ടനായ എന്നൊക്കെ അർത്ഥത്തിൽ കരീം. അപ്പൊ കരീമായ റസൂലിന്റെ വാക്ക് തന്നെയാകുന്നു തീർച്ചയായും വിശുദ്ധ ഖുർആൻ. ഈ കരീമായ റസൂലിന്റെ പ്രത്യേകത ദീ ഖുവ്വത്തിൻ ദീ ഖുവ്വ ഖുവ്വത്ത് എന്ന ശക്തി ശക്തിയുള്ളവനാണ്. എവിടെ ഒയിന്ദതിൽ അർശ് ദിൽ അർഷ് എന്ന് പറഞ്ഞ സാഹിബുൽ അർഷ് അർഷിന്റെ ഉടമസ്ഥൻ ദിൽ അർഷ് അർഷിന്റെ ഉടമസ്ഥൻ ആരാ അർഷിന്റെ ഉടമസ്ഥൻ അള്ളാഹു സാഹിബുൽ അർഷ് അള്ളാഹു ആണ്. അപ്പൊ അർഷിന്റെ ഉടമസ്ഥൻ ആ ഉടമസ്ഥന്റെ അടുക്കൽ ദീ ഖുവ്വത്തിൻ കരുത്തിട്ടവനായ റസൂലിൻ കരീം മാന്യനായ റസൂൽ ആ റസൂലിന്റെ വാക്കാവുന്ന വിശുദ്ധ ഖുർആൻ. മക്കീനിൻ മക്കീനിൻ എന്നാൽ മക്കീൻ എന്നുള്ളത് മക്കുന എന്ന ക്രിയയിൽ നിന്നാണ്. മക്കുന എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ മക്കാനത്ത് അതാണ് മക്കാനത്ത് എന്ന സ്ഥാനം പദവി മക്കുന എന്ന ക്രിയയിൽ നിന്ന്. മക്കീൻ, മക്കീൻ എന്നാണ് അപ്പൊ ദു മക്കാനത്ത്, സ്ഥാനമുള്ള, പദവിയുള്ള. അപ്പോ പിന്നെ ലഖൗലു റസൂലിൻ കരീം, കരീമായ റസൂലിന്റെ വാക്ക് തന്നെയാകുന്നു ഇന്നഹു, തീർച്ചയായും വിശുദ്ധ ഖുർആൻ. ഈ കരീമായ റസൂലിന്റെ പ്രത്യേകത ദീ ഖുവ്വത്തിൽ, ശക്തിയുള്ളവനാണ്, കരുത്തുള്ളവനാണ്. എവിടെ ഇന്ദതിൽ അർഷ്, അർഷിന്റെ ഉടമസ്ഥനായ അള്ളാഹുവിങ്കൽ, അള്ളാഹുവിങ്കൽ. മക്കീൻ സ്ഥാനമുള്ളവനാണ്, കരീമിൻ ദീ ഖുവ്വത്തിൻ മക്കീനിൻ, കഥ സ്ഥാനമുള്ളവനുമാണ്, പദവിയും സ്ഥാനവുമുള്ളവനാണ്. മുത്താഇൻ, മുത്താഇൻ എന്ന് പറഞ്ഞാൽ അനുസരിക്കപ്പെടുന്നവനാണ്, അനുസരിക്കപ്പെടുന്നവനാണ്. സമ്മ, സമ്മ എന്ന് പറഞ്ഞാൽ എന്താ, സമ്മ, സമ്മ എന്ന് പറഞ്ഞാൽ ഹുനാക്ക്, ഹുനാക്ക് എന്താ ഇസ്മുൽ ഇഷാറാണ്, അവിടെ എന്ന അർത്ഥത്തിൽ. സമ്മ എന്ന് പറഞ്ഞാൽ അവിടെ, ഇസ്മുൽ ഇഷാറാണ് അത്, സുമ്മ എന്നല്ല, സമ്മ സമ്മത്ത എന്ന് പറയും, സമ്മ സമ്മത്ത, അവിടെ എന്നർത്ഥത്തിൽ, ഹുനാക്ക എന്നർത്ഥത്തിൽ. പിന്നെ മുതാഇൻ സം, മുതാഇൻ സമ്മ അവിടെ അനുസരിക്കപ്പെടുന്നവനാണ്. അമീനിൻ, വിശ്വസ്തനുമാണ്. അമീൻ എന്ന അമാനത്തുള്ളവൻ, വിശ്വസ്തൻ. ഇതൊക്കെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിശേഷണമാണ്, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിശേഷണമാണ്. ഇവിടെ എത്ര വിശേഷണമുള്ളത്? ഒന്ന് റസൂൽ, രണ്ട് കരീം, പിന്നെ ദീ ഖുവ, പിന്നെ മക്കീനിൻ, അല്ല അതിൽ അർഷില്ല, ദീ ഖുവത്തിൻ എന്തതിൽ അർഷ് അല്ലെ, മക്കീനിൻ, പിന്നെ മുതാഇൻ, അമീൻ. ഇതൊക്കെ ജിബ്രീലിന്റെ വിശേഷണങ്ങളാണ്, പ്രത്യേകതയാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല സത്യം ചെയ്ത് അറിയിക്കുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ് ഈ വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് ലഖൗലു റസൂലിൻ കരീം, കരീമായ ഒരു ദൂതന്റെ വാക്കാണ് ഈ എന്നുള്ളത്, ദൂതന്റെ വാക്കാണ് കരീമായ ദൂതൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പൊ പിന്നെ ഈ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൻ നജ്മിന്റെ തുടക്കത്തിൽ പറഞ്ഞില്ലേ, വൻ നജ്മി ഇദാ ഹവ മാ ബല്ല സാഹിബുകും വ ഹവ എന്ന് പറഞ്ഞു, അല്ലമഹു ഷദീദുൽ ഖുവ അല്ലമഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചു. ഷദീദുൽ ഖുവ, ഷദീദുൽ ഖുവ എന്നെന്താ, അജയ്യമായ കരുത്തുള്ളവനാണ്, അജയ്യമായ കരുത്തൻ. അത് ജിബ്രീലിന്റെ വിശേഷണമാണ് അവിടെ, അതാണ് ദീ ഖുവ, ഷദീദുൽ ഖുവ. സൂമിറത്തിൻ ഫസ്തവ, സൂമിറ, സൂമിറ എന്ന് പറഞ്ഞാൽ ഈ കരീം എന്നുള്ളതിന്റെ അർത്ഥം അതാണ്. സൂമിറത്തിൻ എന്നുണ്ടെങ്കിൽ നല്ല സുന്ദര രൂപം, സുന്ദര രൂപം, ഭംഗിയുള്ള ആകാരം, അതാണ്. അപ്പൊ ഭംഗിയുള്ള ആകാരവും അജയ്യമായ കരുത്തുമുള്ള റസൂലിന്റെ വാക്കാണ്. പിന്നെ മക്കീൻ, മക്കീൻ എന്നാണ് സ്ഥാനമുള്ള. ഇത് പറയാൻ കാരണം, അതായത് വിശുദ്ധ ഖുർആനെ വളരെ മോശമായ വിലയിരുത്തലാണ് ഖുറൈശികൾ നടത്തിയത്, ഖുറൈശികൾ നടത്തിയത്. ശരിക്കും അവർക്ക് അറിയാം വിശുദ്ധ ഖുർആൻ ഒരിക്കലും എന്തല്ല, അത് പിന്നെ കേവല ഗദ്യമല്ല, കേവല പദ്യമല്ല. പിന്നെ വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞെങ്കിൽ അത് പിന്നെ ദിവ്യമാണ് എന്നത് അവർക്കറിയാം. പക്ഷെ അവരുടെ അഹങ്കാരം അത് സമ്മതിക്കില്ല. അതുകൊണ്ടാണ് അവർ പറയുന്നത് ഇത് പിന്നെ ഒരു ഭ്രാന്തന്റെ വാക്കുകളാണ്, അല്ലെങ്കിൽ ഒരു ജ്യോത്സ്യന്റെ വാക്കുകളാണ്, അല്ലെങ്കിൽ ഒരു കവിയുടെ വാക്കുകളാണ്, ഇങ്ങനെയൊക്കെ അവർ പറയണത്, അല്ലെങ്കിൽ മുഹമ്മദ് ആരിൽ നിന്നോ പഠിച്ചു പറയുകയാണ് ഇങ്ങനെയൊക്കെ പറയണത്, മനസ്സിലായോ? അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല പിന്നെ വിശുദ്ധ ഖുർആനെ കുറിച്ച് പരിചയപ്പെടുത്താണ്. ചിലയിടത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ട് വൈന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ, വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ ലതൻസീലു റബ്ബിൽ ആലമീൻ, ഈ ഉലകത്തിന്റെ റബ്ബ് ആരാണ്, ആ റബ്ബിൽ നിന്ന് അവതീർണമായതാണ്, റബ്ബിൽ നിന്ന് അവതീർണമായ ഇതാണ്. നസല ബിഹി റൂഹുൽ അമീൻ, നസല ബിഹി, ആ വിശുദ്ധ ഖുർആൻ കൊണ്ടിറങ്ങിയത് ആരാണ്, അർ റൂഹുൽ അമീൻ ആണ്. റൂഹുൽ അമീൻ ആരാ, അമീൻ അറൂഹുൽ അമീൻ എന്ന് പറഞ്ഞ് അത് ജിബ്രീലിനെ കുറിച്ചാണ്. എന്താ റൂഹുൽ അമീൻ എന്ന് പറഞ്ഞ? വിശ്വസ്തമായ റൂഹ് എന്നാണ്. ചില സ്ഥലത്ത് അറൂഹുൽ ഖുദുസ് അല്ലെങ്കിൽ റൂഹുൽ ഖുദുസ് എന്ന് ജിബ്രീലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. റൂഹുൽ ഖുദുസ് ആണ് എന്ത് കൊണ്ടുവന്നത്? ഖുർആൻ കൊണ്ടുവന്നത് എന്ന് പറയുന്നുണ്ട്. വിശ്വസ്തമായ റൂഹ്, അതേപോലെ തന്നെ വിശുദ്ധമായ റൂഹ്, വിശുദ്ധമായ റൂഹ്, ഇതൊക്കെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിശേഷണമാണ്. ഇതൊക്കെ ജിബ്രീലിനെ കുറിച്ച് പറയാൻ കാരണം എന്താ? ഖുർആൻ കൊണ്ടുവന്ന റൂഹുൽ അമീൻ അല്ലെങ്കിൽ റൂഹുൽ ഖുദുസ് അല്ലെങ്കിൽ റസൂലുൻ കരീം ദി ഖുവത്തിൻ മകീനിൻ മുതാഇൻ അമീനിൻ എന്നൊക്കെ ജിബ്രീലിനെ കുറിച്ച് പറയാൻ കാരണം എന്താ? ജിബ്രീലിനെ അങ്ങനെ വിശേഷിപ്പിക്കാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആരോ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, ആരോ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, മുഹമ്മദ് ഖുർആൻ ആരിൽ നിന്നോ സ്വീകരിക്കുന്നുണ്ട്. അത് അവരുടെ ഭാഷയെ ആരാ? ഏതൊരു അധ്യാപകനാണ്, ആരിൽ നിന്നോ പഠിക്കണം. അല്ലെങ്കിൽ അസാതീറുൽ അവ്വലീൻ, ഇത് പൂർവികരുടെ ഇതിഹാസങ്ങളും പുരാണ കഥകളുമാണ്. അപ്പൊ പുരാണ കഥകളും പൂർവിക ഇതിഹാസങ്ങളും ആരാ പറഞ്ഞു കൊടുക്കുക? ഏതെങ്കിലും ആളുകൾ, അന്യമതക്കാരോ അല്ലെങ്കിൽ അങ്ങനെ പേർഷ്യക്കാർക്ക് കുറെ കഥകൾ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പൊ അവര് അങ്ങനെയാണ് പറയുന്നത്, ആർക്കോ മുഹമ്മദിനെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് അവര് പറഞ്ഞത് വഖാലു മുഅല്ലമുൻ മജ്നൂൻ, മുഅല്ലമുൻ മജ്നൂൻ യുഅല്ലിമുഹു ബഷർ, ഏതോ മനുഷ്യൻ മുഹമ്മദിനെ പഠിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ മുഅല്ലമുൻ മുഹമ്മദ് ആരാലോ പഠിപ്പിക്കപ്പെട്ടിട്ട് അതൊക്കെ ഇങ്ങനെ പറയാണ് എന്നാണ് അവർ പറയുന്നത്. അപ്പോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളിൽ നിന്ന് സ്വീകരിക്കേണ്ടത് ശരിയാണ്. ഇത് മുഹമ്മദിന്റെ ജിഹയാണ് ലോകരെ അറിയിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ മുഹമ്മദിന്റെ ജിഹ ഇത് ആരിൽ നിന്നാണ് സ്വീകരിക്കുന്നത്? അത് ജിബ്രീലിൽ നിന്നാണ്. അപ്പോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരിൽ നിന്നാണ് പഠിക്കുന്നത്? ആ പഠിപ്പിക്കുന്ന ആളുടെ പ്രത്യേകത അള്ളാഹു സുബ്ഹാന തആല പറയും. എന്തിന്? എന്തിന്? ഇത് ആരിൽ നിന്നെങ്കിലും ഓതി പഠിപ്പിക്കുന്ന കേവലം പുരാണ ഇതിഹാസങ്ങളോ അല്ലെങ്കിൽ വാക്കുകളോ അല്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാന തആല ഈ രീതിയിൽ സത്യം ചെയ്ത് പറയുന്നത്. എന്ത്? ഫല ഉഖ്സിമു ബിൽ ഖുന്നസ് അൽ ജവാരിൽ ഖുന്നസ് വല്ലൈലി ഇദാ അസ്അസ് വസ്സുബ്ഹി ഇദാ തനഫസ് ഇന്നഹു ലഖൗലു റസൂലിൻ കരീം. അപ്പൊ റസൂൽ തങ്ങൾക്ക് ആരാണോ ഇത് കൈമാറുന്നത്, ആ കൈമാറുന്ന ആളെ ഒരിക്കലും എന്തല്ല, ഒരു നിസ്സാരക്കാരനോ ചില്ലറക്കാരനോ അല്ല, അദ്ദേഹം വിശ്വസ്തനാണ്, മാന്യനാണ്, ശക്തനാണ്. ഒരാൾക്കും സ്വാധീനിച്ച് വല്ലത് മേറ്റാനോ ഉള്ളത് കുറക്കാനോ കഴിയാത്ത വിധം ശക്തനാണ്. പിന്നെ സ്ഥാനമുള്ളവനാണ്. മുതാഇൻ എന്ന് പറഞ്ഞാൽ ഉപരി ലോകത്ത് അനുസരിക്കപ്പെടുന്നവനാണ് ജിബ്രീൽ എന്ന് പറഞ്ഞെങ്കിൽ മറ്റ് മലക്കുകളെല്ലാം അനുസരിക്കുന്ന ആളാണ് ആര്? ജിബ്രീൽ. ജിബ്രീൽ മലക്കുകളുടെ നേതാവാണ്, ജിബ്രീൽ മലക്കുകളുടെ നേതാവാണ്. അപ്പൊ എല്ലാവരും ജിബ്രീലിനെ അനുസരിക്കുകയാണ് ചെയ്യുന്നത്. ജിബ്രീൽ ആർക്കും അനുസരിക്കേണ്ട ഒരവസ്ഥ ഉപരിലോകത്തിൽ അതാണ്. മുതാഇൻ സൻ, അവിടെ ജിബ്രീൽ അനുസരിക്കപ്പെടുന്നവനാണ്. പിന്നെ ജിബ്രീൽ ആരുമാണ്? അമീനാണ്, വിശ്വസ്തനാണ്. ഇവിടെ നമ്മള് റസൂലിൻ കരീം, മാന്യനായ റസൂലിന്റെ അല്ലെങ്കിൽ സുന്ദരനായ ഒരു റസൂലിന്റെ വാക്ക് എന്ന് പറയുമ്പോ ഖുർആൻ അപ്പൊ അള്ളാന്റെ കലാമല്ലേ? ഖുർആൻ അള്ളാന്റെ കലാമല്ലേ? ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് അല്ലേ? അപ്പോ ഇവിടെ റസൂലിന്റെ കലാം എന്ന് പറഞ്ഞ ശരിക്കും ആ പ്രയോഗത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ, ലഹൌലു റസൂലിൻ കരീം എന്ന പ്രയോഗത്തിൽ തന്നെ ജിബ്രീലിന്റെ വാക്കല്ല ഇത്, ഇതിന്റെ പ്രഭവം ജിബ്രീലിൽ നിന്നല്ല, തുടക്കം ജിബ്രീലിൽ നിന്നല്ല എന്ന് അതിൽ തന്നെ ഉണ്ട്, ആ പ്രയോഗത്തിൽ തന്നെ ഉണ്ട്. അത് എവിടെ നിന്നാ കിട്ടുക? കരീമിൽ നിന്ന്. റസൂൽ, റസൂൽ എന്ന് പറഞ്ഞാൽ ആരാ? റസൂൽ ദൂതനാണ്, മറ്റൊരാളാൽ അയക്കപ്പെട്ടവനാണ്, മനസ്സിലല്ലേ? ദൂതന്മാർ അവരുടെ വകൊന്നും വിളമ്പൂല അല്ലേ? അതല്ലേ ദൂതന്മാർ? ആരാണോ തങ്ങളെ നിയോഗിച്ചത് അവരുടെ സന്ദേശം, അവരിൽ നിന്നുള്ള ദൂത് എത്തിക്കുന്നവരാണ്, സന്ദേശം എത്തിക്കുന്നവരാണ് ആര്? ദൂതന്മാർ. അപ്പോ റസൂലിനെ, ഈ റസൂലിനെ അയച്ചത് ആരാ? ഈ റസൂലിനെ അയച്ചത് അള്ളാഹുവാണ്. അപ്പൊ അള്ളാഹുവിൽ നിന്നുള്ള ദൂത് അത് എത്തിക്കുന്ന ആളാണ് ആര്? ഈ റസൂൽ. അപ്പൊ പിന്നെ പിന്നെ ലഖൗലു റസൂലിൻ കരീം എന്ന് പറഞ്ഞെങ്കിൽ റസൂലിന്റെ വാക്കാണ് എന്ന് പറഞ്ഞെങ്കിൽ ഇതിന്റെ പ്രഭവവും തുടക്കം എവിടുന്നാണ്? അള്ളാഹുവിൽ നിന്നാണ്. ഈ ദൂത് അള്ളാഹുവിൽ നിന്നാണ്. പക്ഷെ ആ ദൂത് അള്ളാഹുവിൽ നിന്ന് കൊണ്ടുവന്ന് റസൂലുള്ളാഹിക്ക് എത്തിക്കുന്ന ജിഹാ ആരുടേതാണ്? അത് ജിബ്രീലിന്റേതാണ്. ജിബ്രീലിൽ നിന്ന് ഏറ്റുവാങ്ങിയിട്ട് ജനങ്ങൾക്ക് എത്തിക്കുന്ന ജിഹാ ആരുടേതാണ്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ രണ്ട് പിന്നെ റസൂലിനെ കുറിച്ച് പറയുന്നുണ്ട്. രണ്ട് റസൂൽ, ഒരു റസൂൽ അത് മലക്കിയാണ്, മറ്റൊരു റസൂൽ അത് ബഷരിയാണ്. മനസ്സിലായില്ലേ? ഇവിടെ മലക്കിയായ റസൂലിനെ കുറിച്ച് പറഞ്ഞ് ഇന്നഹു ലഖൗലു റസൂലിൻ കരീം. സൂറത്ത് ഹാഖയിൽ ബഷരിയായ റസൂലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എവിടെ? ഫല ഉഖ്സിമു ബിമാ തുബ്സിറൂൻ വമാ ലാ തുബ്സിറൂൻ ഇന്നഹു ലഖൗലു റസൂലിൻ കരീം വമാ ഹുവ ബിഖൗലി കാഹിൻ എന്ന് തുടങ്ങിയിട്ട് പറയില്ലേ, വമാ ഹുവ ബിഖൗലി എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടെ റസൂലിനെ കുറിച്ച് പറയുന്നത് ഇന്നഹു ലഖൗലു റസൂലിൻ കരീം, കരീമായ റസൂലിന്റെ വാക്കാകുന്നു ഇത് എന്ന് സൂറത്ത് ഹാക്കയിൽ പറയുന്നുണ്ട്. അവിടെ ഉദ്ദേശം ആരാണ്? ബഷരിയായ റസൂലിനെ. ഇവിടെ ഉദ്ദേശം മലക്കിയായ റസൂലിനെയാണ്. മലക്ക് എന്ന ദൂതൻ, മറ്റേത് ബഷർ എന്ന ദൂതൻ. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ കലാമാകുന്ന വിശുദ്ധ ഖുർആൻ, അതിന്റെ പ്രഭ അള്ളാഹുവിൽ നിന്നാണ്. അത് അള്ളാഹുവിൽ നിന്ന് ഈ ഭൂലോകത്തേക്ക് അവതരിക്കാൻ രണ്ട് ദൂതന്മാരുണ്ട്. ഒന്ന് മലക്കായിട്ടുള്ള ദൂതനും മറ്റൊന്ന് ബഷറായിട്ടുള്ള ദൂതനും. മലക്കായ ദൂതൻ അള്ളാഹുവിൽ നിന്ന് സ്വീകരിച്ച് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്തിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മലക്കിൽ നിന്ന് സ്വീകരിച്ച് ജനങ്ങളിലേക്കും എത്തിക്കും. ആ അർത്ഥത്തിലാണ് ഇവിടെ ലഖൗലു റസൂലിൻ കരീം, കരീമായ റസൂലിന്റെ വാക്ക് എന്ന് പറയുന്നത്. അത് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാൻ കാരണം, കരീമായ റസൂൽ, മനുഷ്യനായ റസൂലിനെ കുറിച്ച് ഇവരുടെ വർത്താനം എന്താ? അവർ പറയണത് ഒന്നുകിൽ ഭ്രാന്തൻ, അല്ലെങ്കിൽ കാഹിൻ ജ്യോത്സ്യൻ, അല്ലെങ്കിൽ മജ്നൂൻ, അല്ലെങ്കിൽ പിന്നെ ഷായിർ കവി, ഇങ്ങനെയൊക്കെയാണ്. മനസ്സിലായ? അപ്പോ അള്ളാഹു സുബ്ഹാനഹു വതആല അതിനവർക്ക് മറുപടി കൊടുക്കാനാണ് എന്ത് ചെയ്യണത്? ഈ കലാമിനെ റസൂലിൻ കരീം, റസൂൽ കരീമിലേക്ക് ചേർത്തത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആര് പഠിപ്പിക്കണ്? ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ കലാം പഠിപ്പിക്കുന്നത് ആര്? അതിനെക്കുറിച്ചും അവരെന്ത് ചെയ്യുന്നത്? ഊഹാഭാവങ്ങൾ പറയുന്നുണ്ട്, തെറ്റിദ്ധാരണകൾ പരത്തുന്നുണ്ട്. ആരോ ഉമ്മാമ കഥകൾ ഓതി കൊടുക്കണമെങ്കിൽ, പുരാണങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്ന രീതിയിൽ പ്രചരണങ്ങളുണ്ട്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹുവിൽ നിന്ന് ഇത് എത്തിക്കുന്ന ആള് അത് ചില്ലറക്കാരനല്ല, നിസ്സാരക്കാരനല്ല എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിക്കുകയാണ് എന്ത്? ഈ പ്രയോഗങ്ങളിലൂടെ. ആ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമി അവർക്ക് പരിചയമുണ്ട്. പിന്നെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിയെ കുറിച്ചുള്ള വിശദവിവരങ്ങളും കാര്യങ്ങളും ഇല്ലെങ്കിലും അവർക്ക് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി ഇറങ്ങിയ നാളിൽ വറക്കത്ത് ബിൻ നൗഫലിന്റെ അടുക്കലേക്ക് കൊണ്ടുപോകണ്ടല്ലോ ഖദീജ റളിയല്ലാഹു തആല അൻഹ. മനസ്സിലായി? കൊണ്ടുപോകണ്ടല്ലോ. അപ്പോ ഖദീജ റളിയല്ലാഹു തആല അൻഹ വറക്കയുടെ അടുക്കലേക്ക് കൊണ്ടുപോകുമ്പോ വറക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതൊക്കെ കേട്ടിട്ട് പറയാണ്, മുഹമ്മദ് നിങ്ങളുടെ അടുക്കൽ വന്ന നാമൂസ്, മൂസായുടെ അടുക്കലേക്ക് വന്ന നാമൂസ്, നാമൂസ് എന്ന് പറഞ്ഞാൽ മലക്ക് നടത്തും, നിങ്ങളുടെ അടുക്കൽ വന്ന നാമൂസ് അത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ അടുക്കൽ വന്ന നാമൂസ് ആണ് എന്ന് പറയുന്നുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി കിട്ടിയ ദിവസമാണ്. അപ്പൊ ഇവിടുന്ന് വറക്കക്ക് ഈ നാമൂസ് എന്നുള്ളത് കിട്ടിയത് ഇവരെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പല വിഷയങ്ങളും അറിയാം, പക്ഷെ അവർ അതിലൊക്കെ എന്താണ്? അഹങ്കാരികളാണ് എന്നുള്ളതാണ് വസ്തുത. ഈ ഖുബൈബ് ബിൻ ആദിയിനെയും അതേപോലെ തന്നെ സെയ്ദ് ബിൻ ദസിനെയും കൊല്ലാൻ കൊണ്ടായ സന്ദർഭത്തിൽ അവരെ ഹറമിൽ നിന്നല്ല കൊല്ലണത്, ഹറമിന് പുറത്തുകൊണ്ടായിട്ട കൊല്ലണത്, തനേമ കൊണ്ടുപോയിട്ടാണ് കൊല്ലണത്. അതിൽ ഖുബൈബ് ബിൻ ആദിയിനെ അവരെ ശരിക്ക് കുരിശിൽ ശരിക്ക് ക്രൂശീകരിച്ചിട്ടാണ് കൊല്ലണത്. അപ്പോ ആ സംഭവത്തിൽ കാണാം, പിന്നെ ഖുബൈബ് ബിൻ ആദിയിനെ കൊല്ലാൻ മുൻകൈ എടുക്കുന്നത് സഫ്വാൻ ബിൻ ഉമയ്യയാണ്. കാരണം ഉമയ്യത്ത് ബിൻ ഖലഫിനെ കൊന്നതിൽ വലിയൊരു പങ്കാർക്ക് ഖുബൈബിനുണ്ട്. അതുകൊണ്ട് തന്നെ മകൻ സഫ്വാൻ ബിൻ ഉമയ്യയാണ് ഖുബൈബിനെ വാങ്ങിയിട്ട് കൊല്ലുന്നതിൽ മുൻകൈ എടുക്കുന്നത്. പക്ഷെ ആ വധത്തിന് സാക്ഷികളാകാൻ അബു സുഫിയാനും അബു സുഫിയാന്റെ മകൻ മുആവിയ, മുആവിയ കുട്ടിയാണ് ഒക്കെ ഉണ്ട്. മനസ്സിലായാലേ? അപ്പോഴാണ് അബു സുഫിയാൻ ചോദിക്കുന്നത്, മുഹമ്മദ് നിങ്ങളുടെ സ്ഥാനത്താകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? അപ്പൊ പറയുന്നത് മുഹമ്മദ് ഇപ്പൊ എവിടെയാണുള്ളത്, അവിടെ മുഹമ്മദിനൊരു മുള്ള ഏൽക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്നൊക്കെ ഖുബൈബ് പ്രതികരിക്കുന്ന സന്ദർഭത്തിലാണ്. ഏതായാലും ഖുബൈബിനെ ക്രൂശീകരിക്കുന്നതിന് മുമ്പ് ഖുബൈബ് അവർക്കെതിരെ ദുആ ചെയ്യുന്നുണ്ട്. അല്ലാഹു മക്തുൽഹും ബദദ എന്നൊക്കെ പറഞ്ഞിട്ട് ദുആ ചെയ്യുന്നുണ്ട്. വലാ തുഹാദിർ മിൻഹും അഹദ എന്നൊക്കെ പറഞ്ഞിട്ട് ദുആ ചെയ്യുന്നുണ്ട് ഇവർക്കെതിരെ. അപ്പൊ കാണാം അബൂ സുഫിയാൻ മുആവിയനെ നിലത്ത് കിടത്തിയെന്നാണ്. നിലത്തി ചെരിച്ച് കിടത്തി. അവരുടെ വിശ്വാസം എന്താ? അവരുടെ വിശ്വാസം ഒരാൾ ശാപപ്രാർത്ഥന നടത്തിയിട്ടുണ്ടെങ്കിൽ ആ സമയം മണ്ണിൽ ചെരിഞ്ഞ് കിടക്കുകയാണെങ്കിൽ ആ ശാപപ്രാർത്ഥന ഏൽക്കൂല എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു തആലാന്റെ ശിക്ഷ അത്തരം ആളുകൾക്ക് വരൂല എന്നുള്ളതാണ് അവരുടെ വിശ്വാസം. അതുകൊണ്ടാണ് അബൂ സുഫിയാൻ അങ്ങനെ കിടത്തുന്നത്. അപ്പൊ അതിന്റെ കർത്ത എന്താ? അവർക്കൊക്കെ ആ അള്ളാഹുവിൽ വിശ്വാസമുണ്ട്. പക്ഷെ വിശ്വാസം എന്തല്ല, അത് യഥാവിധല്ല. അള്ളാഹുവിൽ അവർ പങ്കുചേർത്തു, പിന്നെ അള്ളാഹു സുബ്ഹാനഹു തആല വിശ്വസിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ അവർ അവിശ്വസിച്ചു, പ്രവാചകനെ അവർ കളവാക്കി തുടങ്ങിയതാണ്. ഏതായാലും പിന്നെ അവരുടെ കുറെ കാര്യങ്ങളുള്ള അവരുടെ ആ ബോധം അതാണ് പറയുന്നത്. ഇന്നഹു ലഖൗലു റസൂലിൻ കരീമിൻ ദീ ഖുവ്വത്തിൻ ഇൻദദിൽ അർശി മകീനിൻ മുതാഇൻ സമ്മ അമീൻ. ഇതൊക്കെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വിശേഷണം. അള്ളാഹു സുബ്ഹാനഹു തആല ഈ വസ്തുക്കളെ കൊണ്ട് സത്യം ചെയ്ത കാര്യം ഉറപ്പിക്കുകയാണ്. എന്നിട്ട് വമാ സ്വാഹിബുകും ബി മജ്നൂൻ, ഇതാണ് അള്ളാഹു സുബ്ഹാനഹു തആല ആ സത്യത്തിൽ പിന്നെ ഒരു കാര്യം പറയുന്നത്. എന്താ ഇതിന്റെ അർത്ഥം? വമാ സ്വാഹിബുകും, നിങ്ങളുടെ സ്വാഹിബ് അല്ല. നിങ്ങളുടെ സാഹിബ് അല്ല, നിങ്ങളുടെ സാഹിബ് ആ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. അള്ളാഹു സുബ്ഹാനഹു തആല മുഹമ്മദ് അല്ല എന്ന് പറഞ്ഞില്ല. പിന്നെന്താ പറഞ്ഞത്? നിങ്ങളുടെ സാഹിബ്. സാഹിബ് എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? സാഹിബ് എന്ന് പറഞ്ഞാൽ സഹവസിച്ചു എന്നാണ്. സാഹിബ് എന്ന് പറഞ്ഞാല് സഹവസിക്കുന്നവൻ. അവരുടെ നാട്ടിൽ അവരോടൊത്ത് ചെറുപ്പത്തിലും യൗവനത്തിലും ഒക്കെ അവരോടൊത്ത് ജീവിച്ച വ്യക്തി, അവർ കൂടുന്നിടത്തും അവർ ഇനി തനിച്ചാകുന്നിടത്തും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്കിടയിൽ ഒരാളാണ്. അത് അറിയിക്കാനാണ് ആ പ്രയോഗം. ഒമാ സ്വാഹിബുക്കും, ഏതെങ്കിലും ഒരു നാട്ടിൽ നിന്ന് ഇറങ്ങി വന്ന ഒരാളല്ല, അപരിചിതനായ ഒരാളുമല്ല. പിന്നെയോ, നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളോടൊപ്പം വർത്തിച്ചിരുന്ന, പെരുമാറിയിരുന്ന, കൂടിയാടിയിരുന്ന വ്യക്തി എന്ന അർത്ഥത്തിൽ. ഒമാ സ്വാഹിബുക്കും, പിന്നെ ഇതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല പലയിടത്തും അവലം യതഫക്കറു മാ ബി സാഹിബിഹിം മിൻ ജിന്ന, അവലം യതഫക്കറു, അവർ ആലോചിക്കുന്നില്ലേ, മാ ബി സാഹിബിഹിം, അവരുടെ സാഹിബിൻ ഇല്ല, മിൻ ജിന്നത്തിൽ നിന്ന്, ലെവലേശം ഭ്രാന്ത്, ലെവലേശം ഭ്രാന്ത്, ഭ്രാന്തിന്റെ ഒരു ലാഞ്ചന്യം അവരുടെ സാഹിബിൻ ഇല്ല എന്നതിനെ കുറിച്ച് അവർക്ക് ആലോചിച്ചൂടെ എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറയണം. അതേപോലെ തന്നെ ചിലടത്ത് കാണാം മാ ബി സാഹിബുക്കും മിൻ ജിന്ന, നിങ്ങളുടെ സാഹിബിന് യാതൊരുവിധ ജിന്നത്ത്, ജിന്നത്ത് പറഞ്ഞാല് ഭ്രാന്ത്, ഇല്ല എന്നുള്ളത് അവർക്ക് ആലോചിച്ചു. അള്ളാഹു സുബ്ഹാനഹു തആല അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ അള്ളാഹു പറയാണ് വമാ സാഹിബുക്കും, നിങ്ങളുടെ സാഹിബ് അല്ല. നിങ്ങളുടെ സാഹിബ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂട്ടുകാരൻ, നിങ്ങളോടൊത്ത് ജീവിതം കഴിച്ച് നിങ്ങളോടൊത്ത് പെരുമാറിയിരുന്ന ആള് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനെ കുറിച്ച് അള്ളാഹു പറയാണ് ബി മജ്നൂൻ, ബി മജ്നൂൻ, മജ്നൂൻ എന്ന ഭ്രാന്തൻ, ബി മജ്നൂൻ എന്ന അത് ബാഇദത്താണ്, അത് വിനാശയത്തെ ബലപ്പെടുത്താണ്, ഒരിക്കലും അല്ല എന്നർത്ഥത്തിൽ, ഒരിക്കലും അല്ല എന്നർത്ഥത്തിൽ. നിങ്ങളുടെ സാഹിബ് കൂട്ടുകാരൻ ഒരിക്കലും ഭ്രാന്തനല്ല, ഒരിക്കലും ഭ്രാന്തനല്ല. അതാണ് പിന്നെ ഈ മജ്നൂൻ എന്നുള്ള പ്രയോഗം. അതെന്താ അറിയിക്കണേ? ജുനൂൻ എന്താ, അല്ലെങ്കിൽ ജിന്നത്ത് എന്ന് പറയും, എന്താ അറിയിക്കുന്നത്? ബുദ്ധില്ലായ്മയാണ് അല്ലെ, ബുദ്ധിശൂന്യതയാണ് അറിയിക്കുന്നത്, ബുദ്ധില്ലായ്മ അതാണ് അറിയിക്കുന്നത്. അപ്പൊ അയാളുടെ പെരുമാറ്റങ്ങൾ അല്ലെ, സ്വഭാവങ്ങൾ, ചേല്, കോലം, ഇതൊക്കെ എന്തായിരിക്കും? അയാളുടെ ബുദ്ധിശൂന്യതയാണ് അറിയിക്കുക, ബുദ്ധിശൂന്യതയാണ് അറിയിക്കുക. എങ്ങനെ? അല്ല, ജിന്ന് ബാധിക്കണ വേറെ വിഷയം, പക്ഷെ പിന്നെ എല്ലാ പ്രാന്തവും ജിന്ന് ബാധിച്ചേക്കൊള്ളന്നില്ല, മനസ്സിലായല്ലേ. മജ്നൂൻ ലൈലല്ലേ, മജ്നൂൻ ലൈല, ആരാ മജ്നൂൻ ലൈല? ലൈല മജ്നൂൻ അല്ല, ശരിക്കും മജ്നൂൻ ലൈലയാണ്, അറിയപ്പെട്ട മജ്നൂനാണ്, മജ്നൂൻ ലൈല, ഖൈസ് ഇബ്നു മല്ലൂഹ്. ഖൈസ് ഇബ്നു മല്ലൂഹ്, അയാളെ മജ്നൂൻ എന്ന് പറയാൻ കാരണം എന്താ? അയാൾക്ക് ജിന്നൊന്നും ഏറ്റിട്ടില്ല, പക്ഷേ അയാളുടെ പ്രശ്നം സംഭവം കവിയാണ്, പ്രസിദ്ധമായ കവിതകളൊക്കെ ഉണ്ട്, പക്ഷെ അയാള് ബുദ്ധിയില്ലാത്തവന്റെ പരിപാടിയാണ് ലൈലയോടുള്ള പ്രണയത്തിൽ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ലൈല അൽ ആമിരിയ എന്ന് പറയുന്ന പെണ്ണിനെ, പിന്നെ ഈ ഖൈസ് ഇബ്നു മല്ലൂഹ് എന്ന് പറയുന്ന മജ്നൂൻ ലൈല, ചെറുപ്പം മുതൽ അവരൊന്നിച്ചായിരുന്നു ആടുകളെ മേച്ച് നടത്തിയിരുന്നത്. അതിൽ പിന്നെ ആ പെണ്ണിൽ ആകൃഷ്ട അങ്ങനെ പിന്നെ വളർന്നതാണ്. പിന്നെ അറബികളല്ല, നാടോടികളാണ്. അവരവരുടെ ഗ്രാമീണ ജീവിതത്തിൽ എന്ത് ചെയ്യും, അവരവർ കൊയ്ക്കുവോ, ഇവര് ഈ ഇവര് ഇവരുടെ പാട്ടിന് പോകും, അവരവരുടെ പാട്ടിന് പോകും, അങ്ങനെ. പക്ഷെ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഈ അനുരാഗാത്മ ഭ്രമം അതാ ഞങ്ങളെ ഭ്രാന്തനെ പോലെ ആക്കി. അതുകൊണ്ടാണ് ഈ അയാൾ തന്നെ പാടിയ കവിതയിൽ കാണാൻ സാധിക്കും, അമുറു അല ദിയാരി ദിയാരി ലൈല ഉഖബ്ബിലുദൽ ജിദാരി വദിൽ ജിദാരി ഉഖബ്ബിലുദൽ ജിദാറ വദൽ ജിദാറ വമാ ഹുബ്ബു ദിയാരി ശഗഫ് നഖൽബി വലാക്കിൻ ഹുബ്ബു മൻ സകന ദിയാറ എന്ന് പറഞ്ഞാല്, പിന്നെ ഈ പിന്നെ ലൈല ആമിരിയ പിന്നെ ആളുകൾ പോയി ഓള നാട്ടിക്ക് പോയി, ഇവന് വേറെ നാട്ടുകാരനല്ലേ, പക്ഷെ ഇന്ന നാട്ടിൽ അവളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇയാൾ അങ്ങോട്ട് പോയി എന്നാണ്. പോയി നോക്കുമ്പോ അവിടെ ഏത് നാട്ടിലെന്ന് അറിയില്ല, പിന്നെ അവിടെയുള്ള വീടൊക്കെ ഉപയോഗിച്ച് അവര് അവിടെ നിന്ന് പോയിക്കണ്. അപ്പൊ ഇയാള് പറയാണ് അമുറു ബിദ്യാരി അല ദിയാരി ദിയാരി ലൈല, ലൈലാന്റെ ഓരോ വീടുകളും ഞാൻ ഇങ്ങനെ അതിൽ നടന്ന്, എന്നിട്ട് ഉഖബ്ബിലുദൽ ജിദാരി വദൽ ജിദാർ, ഓരോ വീടിനും ചുമരി അങ്ങനെ ചുംബിച്ച് ചുംബിച്ച് ഏത് വീട്ടിലായി ഇവളുണ്ടായിരുന്നെന്ന് അറിയില്ല, പക്ഷെ ഏതെങ്കിലും ഒരു വീട്ടിലുണ്ടാവുമല്ലോ. അപ്പൊ എല്ലാ വീടും ഇങ്ങനെ ചുംബിച്ച് ചുംബിച്ച് ചുമരിനെ ചുംബിച്ച് ചുംബിച്ച് പോവുകയാണ്, മനസ്സിലല്ലേ, ആളൊന്നുമില്ല. അപ്പൊ പറയാണ് വമാ ഹുബ്ബു ദിയാരി ശഗഫ്ന ഖൽബി, ഈ വീടുകളും അല്ല എന്റെ ഹൃദയത്തെ വശീകരിച്ചത്. പിന്നെയോ പിന്നെ വലാക്കിൻ ഹുബ്ബു മൻ സകന ദിയാറ, ആ വീട്ടിൽ താമസിച്ച ലൈലയാണ് എന്റെ മനസ്സിനെ സ്വാധീനിച്ചത്. എന്നിട്ട് ഓളവിടെ ഇല്ലാപ്പോ ഓരോ ചുമരും ഇങ്ങനെ ചുംബിച്ച് ചുംബിച്ച് മുമ്പ് പോയി എന്നാണ് മനസ്സിലായത്. അതെന്താണ്, ഭ്രാന്താണ്. അതുകൊണ്ടാണ് മജ്നൂൻ ലൈല എന്ന് പറയുന്നത്. പിന്നെ നമ്മള് ഈ തഫ്സീർ വായിക്കുമ്പോ ഈ ഹുയാം രോഗം ബാധിച്ച ഒട്ടകങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, മനസ്സിലായില്ലേ. നമ്മൾ അന്ത്യനാളിലെ ശിക്ഷകൾ വായിക്കുമ്പോ അന്ത്യനാളിലെ അവിശ്വാസികൾക്കുള്ള ശിക്ഷ പറയുമ്പോ പറയണ്ടല്ലോ, സുമ്മ ഇന്നക്കും അയ്യു ഹമ്മാലൂൻ അൽ മുക്കദ്ദിബൂൻ ലാഖിലൂൻ മിൻ ശജരിൻ മിൻ സഖൂം ഫമാലിഊൻ മിൻഹൽ ബുതൂൻ ഫശാരിബൂന അലൈഹി മിനൽ ഹമീം ഫശാരിബൂന ശുർബൽ ഹീം ഹീം. അതായത് പിന്നെ നിങ്ങൾ സഖൂം വൃക്ഷത്തിൽ നിന്ന് തിന്നും, സഖൂം വൃക്ഷം എന്നാണ് അതിനെന്താ, അത് ചൂടോടുകൂടി പിന്നെ തിളക്കണ സാധനമാണ്, അത് ഭയങ്കര ചൂടുള്ള പിന്നെ ലോഹം, ഉരുകിയ ലോഹം വയറ്റിൽ തിളക്കുന്നത് പോലെ അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഅഊദുബില്ല, ആ രീതിയിൽ വയറ്റിൽ കിടന്ന് തിളക്കും, അങ്ങനത്തെ സാധനമാണ് ഇത്, ഈ പിന്നെ സഖൂം വൃക്ഷം. അത് വയറ് നിറച്ചു തിന്നും, ഫമാലിഊൻ അലൈഹി മിനൽ ബുതൂൻ, എന്നിട്ട് പറയണം ഫശാരിബൂൻ അലൈഹി മിനൽ ഹമീം, ചുടുവെള്ളം അതിന്റെ മുകളിൽ കുടിക്കും, ഈ സഖൂം തിന്നിട്ട് അതിന്റെ മുകളിൽ ചുടുവെള്ളം കുടിക്കും. ഫശാരിബൂന ശുർബൽ ഹീം, എന്താ ആ ഹീം കുടിക്കുന്നത് പോലെ ഈ വെള്ളം കുടിക്കുന്നതാണ്. ഹീം എന്ന് പറഞ്ഞാൽ ഹുയാം രോഗം പിടിപെട്ട ഒട്ടകം എന്നാണ്. ഹുയാം അതൊരു രോഗമാണ്. ഈ ഹുയാം രോഗം പിടിപെട്ട ഒട്ടകങ്ങളുണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് വെള്ളം കുടിക്കും, നന്നായിട്ട് വെള്ളം കുടിക്കും. അതേപോലെ ആര് കുടിക്കുന്നതാണ്, സഖൂം തിന്നിട്ട് നരകത്തിൽ പാപികൾ ഈ ചുടുവെള്ളം കുടിക്കുന്നതെന്നാണ്. കാരണം ഈ ഒട്ടകത്തിന് വെള്ളം കിട്ടാതെ പറ്റൂല, അത് വെള്ളം മനസ്സിലായില്ലേ. അള്ളാഹു കാക്കട്ടെ നരകത്തിൽ നമ്മളെ രക്ഷപ്പെടുത്തിട്ട്. പക്ഷെ ഇവിടെ ഹുയാം രോഗം, അതാണ് നമ്മുടെ വിഷയം. എന്താണ് ഹീം എന്നതിന്റെ ആ അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് ചില മുഫസ്സിരീങ്ങൾ പിന്നെ മജ്നൂൻ ലൈലന്റെ കവിതയിലെ ഈ പ്രയോഗം എടുത്തത്. മജ്നൂൻ ലൈലന്റെ കവിതയിൽ അയാൾ പറയാണ് യുഖാലു ബിഹി ദാഉൽ ഹുയാമി അസാബഹു, യുഖാലു ബിഹി ദാഉൽ ഹുയാമി അസാബഹു ലഖദ് ആലിമത് നഫ്സി മകാന ശിഫായിയ എന്നാണ്. അതായത് ഈ മജ്നൂൻ ലൈല പറഞ്ഞു, ആളുകൾ പറയുന്നു യുഖാലു ബിഹി ദാഉൽ ഹുയാം, അയാൾക്ക് ഹുയാം രോഗം പിടികൂടിയതാണ് എന്ന്. കാരണം മരുഭൂമിയിൽ കൂടി ഇങ്ങനെ ലൈല ലൈല വിളിച്ച് നടക്കുകയാണ്. അപ്പൊ ആളുകൾ പറയാണ് ഇവന് ഹുയാം രോഗം പിടികൂടിയതാണ്. എന്നിട്ട് അതിനെ പ്രതികരിക്കുകയാണ് ആളുകളുടെ ഈ വാദത്തെ പ്രതികരിക്കുകയാണ് അയാള്, ലഖദ് ആലിമത് നഫ്സി മകാന ശിഫായ, എനിക്കറിയാം എന്റെ ഈ രോഗത്തിന്റെ ശിഫ എവിടെയാണുള്ളത്. അത് ഓളടുത്ത് എത്തിയാലാണ് അത് പറയുന്നത്. പക്ഷെ അവിടെ ഈ ഹുയാം രോഗം പിടിപെട്ട ആള് എന്ന് ഇയാളെ കുറിച്ച് പറയാൻ കാരണം, ഖൈസ് ഇബ്നു മല്ലൂഹിനെ കുറിച്ച് പറയാൻ കാരണം എന്താണ്, അയാളുടെ ആ ഈ ഭ്രാന്തമായ അവസ്ഥയാണ്, ഭ്രാന്തമായ അവസ്ഥയാണ്. അലാ കുല്ലിൻ, മജ്നൂൻ ജുനൂൻ എന്ന് പറഞ്ഞെങ്കിൽ എന്താണ് അത് അറിയിക്കുന്നത്, ആ ബുദ്ധിയില്ലായ്മയാണ്, മനസ്സിലായില്ലേ. അബുൽ അല അൽ മഅരി എന്ന് പറഞ്ഞിട്ടൊരു കവി ഉണ്ടായിരുന്നു, അബുൽ അല അൽ മഅരി, പിന്നെ അപ്പൊ ഒരിക്കൽ അയാളൊരു വാഹനപ്പുറത്ത് നിന്ന് വീണ് വീണ് ഈ അബുൽ അലമാരി അയാള് കവിയാണ്, പിന്നെ അയാള് സാഹിത്യകാരനാണ്, പിന്നെ കുറെ പൊട്ടത്തരങ്ങളും അയാൾക്കുണ്ട്. പക്ഷെ ഈ അടിപൊളി സാഹിത്യ പറയുള്ളൂ. അപ്പോ വാഹനപ്പുറത്ത് നിന്ന് വീണപ്പോ ആളുകൾ ഒന്നായിട്ട് ചുറ്റും കൂടി. അപ്പൊ അയാള് പറയുന്നുണ്ട്, മാലക്കും മാലക്കും തക്കത്തും അലയ്യക്ക തക്കും അല മൻബിഹി ജിന്ന എന്ന് പറയുന്നുണ്ട്, ഫഫ്രങ്കൗ എന്ന് പറയുന്നുണ്ട്. അതായത് മാലക്കും തക്കത്തും അലയ്യ കത്തക്കും അല ദീ ജുന്ന, അത് ഭ്രാന്തുള്ളവന്റെ ചുറ്റും ആളുകൾ കൂടിയതുപോലെ നിങ്ങൾ എന്താണ് എന്റെ ചുറ്റും കൂടിയിരിക്കുന്നത് എന്നാണ് ചോദ്യം. ഫഫ്രം കഴിവ് എല്ലാവരും പിരിഞ്ഞു പോകാനാ പറയുന്നത്. പക്ഷെ ഇയാളുടെ ഈ സാഹിത്യ പ്രയോഗം ഉണ്ടല്ലോ, തക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് അറിയില്ല, ജമാ എന്ന് പറഞ്ഞ ആളുകൾ, ഇജ്തമാ എന്ന് പറഞ്ഞ ആളുകൾക്ക് തിരിയും. പക്ഷെ ആളുകൾ ഇയാൾ ഇത് പറഞ്ഞതാണ്, മാലക്കും തക്കത്തും പിന്നെ അല ദീ ജിന്ന ഇഫ്രം കഴിവ് എന്നാണ്. അപ്പൊ ആരും പിരിഞ്ഞു പോയില്ല എന്നാണ്. എല്ലാരോടും ഇയാൾ പറയുന്നത് എന്താണ്, എന്താണ് പിരാന്തന്റെ ചുറ്റും കൂടിയമാരി എന്റെ ചുറ്റും കൂടിയിരിക്കും, നിങ്ങളൊക്കെ പൊയ്ക്കോളിയെന്ന അതിന്റെ അർത്ഥം. ഇത് പറയുന്ന അയാൾ ഈ സാഹിത്യ പ്രയോഗം നടത്തിയത് അവരാദ്യായ ഭാഷയിലും ഇവര് പറഞ്ഞില്ല, ആരും പോയില്ല എന്നാണ്. ആരും പോയില്ല, പോകാതിരിക്കാൻ കാരണം എന്താ? ആ ഇയാൾ പറഞ്ഞ ഭാഷ ആളുകൾക്ക് തിരിഞ്ഞില്ല എന്നുള്ളതാണ്. പക്ഷെ അവിടെ അയാൾ പറഞ്ഞ എന്താണ്, ഭ്രാന്തന്റെ ചുറ്റും ഒരുമിച്ച് കൂടിയതുപോലെ നിങ്ങൾ എന്താ എന്റെ ചുറ്റും കൂടിയിരിക്കുന്നത്. അപ്പൊ ആളുകളൊക്കെ എന്താണ് ഭ്രാന്തന്മാർ ചെയ്യുന്നത് കാണാൻ ആളുകൾക്ക് എന്തുണ്ടാവും? ആ ചിലപ്പോൾ താല്പര്യം ഉണ്ടാവും, കാരണം അങ്ങനത്തെ ബുദ്ധിയില്ലാത്ത പല കാര്യങ്ങളും അവരെന്ത് ചെയ്യും, പറയുകയും ചെയ്യും ചെയ്യും. അതാണ് ഭ്രാന്തിന്റെ പ്രത്യേകത, അതേ പറഞ്ഞത്. അതിനാണിപ്പോ ഈ നമ്മൾ ഈ സ്പെയിനിന്റെ ചരിത്രം വായിക്കുമ്പോ അവിടെ ഒരു അൽമൻസൂർ ഇബിൻ അബി ആമിർ എന്ന് പറഞ്ഞിട്ട് ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു, നാട്ടുരാജാവ്. അൽമൻസൂർ ഇബിൻ അബി ആമിർ എന്നൊരു നാട്ടുരാജാവ് ഉണ്ടായിരുന്നു സ്പെയിനിൽ. അയാൾ ഒരു കാലത്തെ ഒരു ടാക്സി ജീവനക്കാരനായിരുന്നു, ടാക്സി ജീവനക്കാരൻ. ഈ മൻസൂർ ഇബിൻ അബി ആമിർ ടാക്സി ജീവനക്കാരനായിരുന്നു. അയാള് അന്ന് ടാക്സി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് കഴുതാണ്, ഇന്നത്തെ മാതിരി ടാക്സി കാറല്ല, പിന്നെ അന്ന് ടാക്സി വാഹനം ഏതാ, ആ കഴുതകളാണ് ടാക്സി ഓടിച്ചിരുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ ഇയാൾക്ക് പറയാൻ മൻസൂർ ഇബിൻ അബി ആമിറിനെ ഹമ്മാർ എന്നാ പറയാ, ഹമ്മാർ എന്ന് പറഞ്ഞാല് കഴുതനെ ടാക്സി ഓടിക്കുന്ന ആളെന്ന്. അയാളും അയാൾക്ക് രണ്ട് കൂട്ടുകാരുണ്ടായിരുന്നു, രണ്ട് കൂട്ടുകാർ. അപ്പൊ ഒരു ദിവസം ഈ മൻസൂർ അബി ആമിർ പറയാണ്, ഞാൻ ഈ സ്പെയിനിൽ ഒരു രാജാവായാൽ നിങ്ങൾ എന്താണ് എന്റെ അടുത്ത് നിന്ന് ആവശ്യപ്പെടുന്നത് വെച്ച് കൂട്ടുകാരോട്, രണ്ടാളോട്. അപ്പൊ കഴുത ടാക്സി ഓടിക്കുന്ന ഒരാള് രാജാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ ആലോചിച്ചു നോക്കേ. അപ്പൊ മറ്റേൾക്ക് രണ്ടാൾക്കും ഇത് ബോഷ്കായിട്ട് തോന്നി. പക്ഷെ ഒരാള് പറഞ്ഞ്, എനിക്ക് നിങ്ങളൊരു കൊട്ടാരം പണിയണം, ആ കൊട്ടാരത്തിൽ കുറെ ഖസ്റുൻ ജവാരി കുറെ ദാസികളൊക്കെ ഉള്ള നല്ലൊരു കൊട്ടാരാണെങ്കിൽ എനിക്കത് മതി എന്ന് പറഞ്ഞു. അവരും പറഞ്ഞ എന്താ പറയുക, മറ്റോ കൂട്ടുകാരൻ പറഞ്ഞത്, മറ്റു കൂട്ടുകാരൻ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ഇവിടെ രാജാവ് ആണെങ്കിൽ എന്ത് ചെയ്യണം, എന്നെ നിങ്ങളൊരു കഴുതപ്പുറത്ത് ഇരുത്തണം, എന്നിട്ട് ആ കഴുതന്റെ വാലിന്റെ ഭാഗത്തേക്ക് എന്നെ തിരിച്ചിരുത്തണം, കഴുതപ്പുറത്ത് ഇരുത്തണം, കഴുതന്റെ വാലിന്റെ ഭാഗത്തേക്ക് തിരിച്ചിരുത്തണം, എന്നിട്ട് നിങ്ങൾ എന്നെ മാർക്കറ്റിലൂടെ ഇങ്ങനെ കൊണ്ടുനടക്കണം. ഹത്താ യുഹാലു അന്നി അന്നയാണ് മജ്നൂൻ, ഞാൻ മജ്നൂനാണ് എന്ന് ആളുകൾ പറയുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യണം, എന്നെങ്ങനെ ഒരു കഴുതപ്പുറത്ത് അതിന്റെ മൂട്ടിലേക്ക് തിരിച്ചെത്തിയിട്ട് പട്ടണത്തിൽ എന്നെ കൊണ്ട് പ്രദക്ഷിണം നടത്തണം എന്ന് പറഞ്ഞു. അത് പറഞ്ഞു തീർന്ന്, ഇവരെങ്ങനെ ഈ ആളുകളുണ്ടല്ലോ അങ്ങനെ ഒരു ബടായി ഒട്ടിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കുമല്ലോ, ആ രീതിയിൽ പറഞ്ഞാണ്. എന്റെ ചരിത്രത്തിൽ സംഭവിച്ച് അന്ന് അവിടുത്തെ സ്പെയിനിലെ അന്നത്തെ രാജാവ്, ആ നാട്ടുരാജാവ്, അയാള് പിന്നെ അവിടെ ഭരിച്ചിരുന്നപ്പോ ഈ മൻസൂർ അബി ആമിറിന് ഈ ജോലിയിൽ നിന്നൊരു പ്രൊമോഷൻ കിട്ടി. അയാൾ ആദ്യം ഒരു പോലീസുകാരനായി, പോലീസുകാരനായിട്ട് ഇങ്ങനെ ആ ജോലിയിൽ കയറ്റം കിട്ടി. അവസാനം ഇയാള് രാജാവിന്റെ ഹാരിസായി, രാജാവിന്റെ ഹാരിസ് അല്ലേ, സെക്യൂരിറ്റി ആയി, അല്ലെങ്കിൽ പറവുകാരനായി രാജാവിന്റെ. അന്നത്തെ അവിടുത്തെ രാജാവിന് അനന്തരാവകാശ ചെറിയൊരു കുട്ടിയുണ്ടായിരുന്നു, ചെറിയ കുട്ടി, മനസ്സിലായി, രാജഭരണല്ലേ അപ്പൊ മക്കളാണല്ലോ. അപ്പൊ രാജാവ് പെട്ടെന്ന് മരിച്ച് പിന്നെ ഭരണാധികാരിയായിട്ട് നിർത്താൻ ഈ കുട്ടിനെ യോഗ്യത, കുട്ടി യോഗ്യനല്ല. അപ്പൊ അന്നത്തെ ഈ രാഷ്ട്രീയ കളികളൊക്കെ പാടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയപ്പോ എന്ത് ചെയ്ത്, ഈ പറവുകാരന് രാജാവായി. അങ്ങനെ അൽ മൻസൂർ ഇബിൻ അബി ആമിർ ഖലീഫയായി, രാജാവായി. കാരണം പിന്നെ രാജാവിന് അനന്തരടുത്ത് വേറൊരു ഭരണാധികാരി വരാനില്ല, അതുകൊണ്ട് ഇയാൾ രാജാവായി. രാജാവായപ്പോ ഭരണം നടത്തി ഉഷാറായിട്ട്, അൽ മൻസൂർ ഇബിൻ അബി ആമിർ രാജാവായി. അയാൾ എന്ത് ചെയ്തു, പണ്ടത്തെ രണ്ട് കൂട്ടുകാരും വിളിച്ചോണ്ടാന്ന് പറഞ്ഞു, രണ്ടാളും വിളിച്ചോണ്ടാന്ന് പറഞ്ഞു. ഒരാളോട് ചോദിച്ച്, പിന്നെ നമ്മൾ പണ്ട് ടാക്സി ഓടിയിരുന്ന കാലത്ത് നിങ്ങളുടെ ആഗ്രഹം പറഞ്ഞല്ലോ, അതെന്താ? അപ്പൊ അയാൾ പറഞ്ഞ, ഞാൻ ഓർക്കുന്നുണ്ട്, എനിക്ക് കൊട്ടാരവും അതിൽ കുറെ ജാരിയത്തുകളും, മൂപ്പര് കൊട്ടാരം ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞ, അതിൽ മൂപ്പര് പറഞ്ഞ ആഗ്രഹങ്ങളും പറഞ്ഞ്. അവരനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എന്താ എന്ന് പറഞ്ഞേ ചേച്ചി. അപ്പൊ പറഞ്ഞു, എനിക്ക് അത്ര ഓർമ്മല്ല, എനിക്ക് ഓർമ്മല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കും ഓർമ്മ ഉണ്ട് അല്ലേ, നിങ്ങൾ അന്ന് പറഞ്ഞത് അങ്ങനെ നിങ്ങളൊരു രാജാവ് ആകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കഴുതപ്പുറത്ത് എത്തിയിട്ട് അതിന്റെ മൂട്ടിക്ക് തിരിച്ചിരുത്തിയിട്ട് പട്ടണത്തിൽ നിങ്ങളെ കൊണ്ട് പ്രദക്ഷിണം ചെയ്യപ്പെടണം. മാത്രമല്ല എന്ത് പറയണം, ആളുകൾ പറയണം, കണ്ട മജുനുവിന് പോണ്, മജുനുവിന് പോണ്, അങ്ങനെ പറയുമ്പോൾ. അതുകൊണ്ട് എന്ത് ചെയ്തി മൂപ്പര് അങ്ങനെ ആ കഴുതപ്പുറത്ത് ഇരുത്തിയിട്ട് ചുറ്റിക്കാൻ പറഞ്ഞു. അപ്പോ ഇയാൾ കുറെ ക്ഷമാപണം പറഞ്ഞ്, നമ്മളന്ന് തമാശക്ക് പറഞ്ഞല്ല, ഗൗരവത്തിൽ പറഞ്ഞല്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ മൻസൂർ ഇബ്നു അബി ആമിർ പറഞ്ഞ്, ഞാൻ അത് നിങ്ങളെ കൊണ്ട് ചെയ്യിക്കും, അത് എന്തിനു വേണ്ടി? നിങ്ങളും ലോകരും അറിയാൻ, എന്തറിയാൻ? ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാത്തിനും കഴിവുറ്റവനാണ് എന്നുള്ളത് നിങ്ങളും അറിയണം, ലോകരും അറിയണം. അതിനുവേണ്ടി ഞാൻ നിങ്ങളെ കൊണ്ട് ചെയ്യും, നിങ്ങൾ എന്താണെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചാൽ അത് ചെയ്യിക്കും എന്ന് പറഞ്ഞു. അലാ കുല്ലിൻ, അവിടെ വിഷയം എന്താന്ന് വെച്ചാൽ, വിഷയം മജ്നൂൻ ആര് എന്നുള്ളതാണ്. മജ്നൂൻ എന്താ? മജ്നൂൻ എന്ന് പറഞ്ഞെങ്കിൽ ഇങ്ങനത്തെ കോലങ്ങളാണ്. ഇപ്പൊ ഖൈസ് ഇബ്നു മല്ലൂഹ് എന്ന് പറയുന്ന ലൈല മജ്നൂൻ, അതേപോലെ തന്നെ ഇപ്പൊ ഇയാള് പറഞ്ഞില്ലേ അബുൽ അല അൽ മാരി ഒക്കെ, അതേപോലെ ഈ പിന്നെ ഹമ്മാറ് പറഞ്ഞില്ലേ, അതൊക്കെയാണ് മജ്നൂന്റെ ലക്ഷണങ്ങൾ. അവർക്ക് അഖിലില്ലാത്ത പരിപാടികളാണ് അവരുടെ അടുത്ത് ഉണ്ടാകുക. അവരുടെ ചേലിൽ അവരുടെ സംസാരത്തിൽ അവരുടെ സ്വഭാവത്തിലൊക്കെ അതാണ് തെളിയും അല്ലെ. ആ പ്രയോഗം, ഈ മജ്നൂൻ എന്നുള്ള പ്രയോഗമാണ് അവർ നടത്തുന്നത്. ആരെക്കുറിച്ച്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആരാ? നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവർക്കിടയിൽ ചെറുപ്രായം മുതൽ അവർക്കിടയിൽ ഒരാളായിട്ട് ജീവിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ബുദ്ധിയുടെ തെളിമയും അതേപോലെ തന്നെ ബുദ്ധിയുടെ കരുത്തും അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ശാരീരികവും അതേപോലെ തന്നെ മാനസികവുമായ മികവും അനുഭവിച്ചറിഞ്ഞ് അവർ തന്നെ അസ്സാദിഖുൽ അമീൻ, അസ്സാദിഖ് അൽ അമീൻ, സത്യസന്ധൻ, വിശ്വസ്തൻ എന്ന് പേരിട്ട് വിളിച്ചിരുന്ന വ്യക്തിനെ കുറിച്ചാണ് അവർ പറയുന്നത്. എന്ത്? മജ്നൂൻ എന്ന്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ് സൂറത്ത് ഹിജ്റിൽ, വഖാലു യാ അയ്യുഹല്ലദീ നുസ്സില അലൈഹി ദിക്ർ ഇന്നക ലമജ്നൂൻ. ആ ഒരു ആയത്തിന്റെ എന്തുണ്ടല്ലോ അതില്, പിന്നെ അതിന്റെ ആ ഗൗരവം, അതായത് വഖാലു മുശ്രിക്കീങ്ങൾ വിളിക്കും, യാ അയ്യുഹല്ലദീ നുസ്സില അലൈഹി ദിക്ർ, എന്താ അതിന്റെ അർത്ഥം? യാ അയ്യുഹല്ലദീ നുസ്സില അലൈഹി ദിക്ർ, വിശുദ്ധ ഖുർആൻ ആരുടെ മേൽ ഇറക്കപ്പെട്ടുവോ അദ്ദേഹത്തെ വിളിക്കാണ്. യാ അയ്യുഹല്ലദീ നുസ്സില അലൈഹി ദിക്ർ, വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടവനെ എന്ന് വിളിക്കാണ് അവര്. ആര്? കുറെ മുശ്രിക്കീങ്ങൾ. ഇത് വിളിക്കുമ്പോ എന്താ? തഫ്സീറുകളിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഈ മുശ്രിക്കുകൾ തന്റെ ശത്രുക്കൾ യാ അയ്യുഹല്ലദീ നുസ്സില അലൈഹി ദിക്ർ എന്ന് പറയുമ്പോൾ വളരെ സന്തോഷത്തിൽ, ഇവരിത് സ്വീകരിച്ചു എന്നുള്ള ആഗ്രഹത്തിൽ, കൗതുകത്തിൽ അവർ റസൂലുള്ള അവരിലേക്ക് തിരിഞ്ഞു നോക്കും. തിരിഞ്ഞു നോക്കുമ്പോൾ അവർ പറയും, ഇന്ന കല മജ്നൂൻ. എന്താ പറയാ, അവരിൽ പ്രതീക്ഷ വെച്ചാണ് എന്ത് ചെയ്യുന്നത്? ഈ വിളിയിലൂടെ അവരിൽ പ്രതീക്ഷ വെച്ചാണ് റസൂൾ അവരെ നോക്കുക. അപ്പൊ അവര് പറയും, ഇന്ന കല മജ്നൂൻ, നീ ആരാണ്? ആ ഭ്രാന്തൻ തന്നെയാണ് എന്ന് പറയും. അപ്പൊ എത്ര വേദന ഉണ്ടാവും റസൂലുള്ളാഹിക്ക്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങനെ തന്നെ ആയത്തിറക്കി, വഖാലു യാ അയ്യുഹല്ലദീ നുസ്സില അലൈഹി ദിക്റു ഇന്നക ലമജ്നൂൻ ലോ മാ തീന അലൈഹി മിനൽ മലായിക എന്ന് തുടങ്ങിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്ത് ഹിജ്റിൽ ആ കാര്യം പറയുന്നു. മനസ്സിലായോ? അത്ര മാത്രം അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തിരുന്നു? ഈ വിളിയിലൂടെ വേദനിപ്പിച്ചിരുന്നു. മനസ്സിലായല്ലേ? അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നൂൻ വൽ ഖലമിൽ എങ്ങനെ പറയുന്നത്? നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ അത് റസൂലുള്ളാഹിക്ക് അത്രമാത്രം വിഷമവും വേദനയും ഉള്ളത് കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വതആല റസൂലിനെ ആശ്വസിപ്പിക്കാൻ, എങ്ങനെ സത്യം ചെയ്തിട്ട് അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ നിങ്ങൾ ഒരിക്കലും ആരല്ല, ഭ്രാന്തനല്ല. വേറെ അടുത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, വഖാലു മുഅല്ലമുൻ മജ്നൂൻ. മുഅല്ലമുൻ, അവർ പറഞ്ഞു മുഅല്ലമാണ് മുഹമ്മദ്, മജ്നൂനാണ് മുഹമ്മദ് എന്ന് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വതആല ആ പ്രയോഗങ്ങൾ അവർ നടത്തിയത് കാരണത്താലാണ് ഇതുപോലെ, ഒമാ സാഹിബുക്കും ബി മജ്നൂൻ മാ ബി സാഹിബുക്കും മിൻ ജിന്ന. എന്താ, നിങ്ങളുടെ കൂട്ടുകാരന് യാതൊരു വിധ ജിന്നത്തും ഭ്രാന്തുമില്ല, അല്ലെങ്കിൽ മാ ബി സാഹിബിഹിം മിൻ ജിന്ന, അവരുടെ കൂട്ടുകാരന് ലവലേശം ഭ്രാന്തില്ല എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. പിന്നെ ഫദക്കിർ ഫമാ അൻത ബി നിഅമത്തി റബ്ബിക ബികാഹിനിൻ വല മജ്നൂൻ. ഫദക്കിർ, അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഫദക്കിർ, പ്രവാചകരെ നിങ്ങൾ ഉത്ബോധനം നടത്തിക്കോളിയും. ഫമാ അൻത ബി നിഅമത്തി റബ്ബിക, നിങ്ങളുടെ റബ്ബിന്റെ നിഅമത്തിനാൽ നിങ്ങളല്ല, ബികാഹിനിൻ, ജ്യോത്സ്യനുമല്ല, അവ മജ്നൂൻ ഭ്രാന്തനുമല്ല. അള്ളാഹു സുബ്ഹാന തആല പറയുന്നത് ആ രീതിയിൽ, എന്തിനാണ് അവർക്ക് ആ രീതിയിൽ മറുപടി കൊടുക്കുന്നത്? ആ രീതിയിലായിരുന്നു അവർ റസൂലുള്ളാഹിനെ ഈ പ്രയോഗത്തിലൂടെ അവഹേളിച്ചിരുന്നത്. ഇയാദ്, ഇയാദ് എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തി, ഇയാദുൽ അസ്ദി എന്ന് പറയും, മനസ്സിലായില്ലേ? അസ്ദ് ഷനു എന്ന് പറയുന്ന അറബിയിലെ ഒരു ഗോത്രമുണ്ട്, അറബികളുടെ ഒരു ഗോത്രം. അയാൾ വിദേശിയാണ് ഈ യമന്റെ ഭാഗത്ത്. വിദേശികളായ ആളുകൾ അന്ന് മക്കയിൽ വരുമ്പോൾ പ്രത്യേകിച്ച് ഖുറൈശികൾക്ക് വലിയ തത്രപ്പാടാണ്. അവർ റസൂലുള്ളാഹിനെ വളരെ ഇകഴ്ത്തിയിട്ട് പറയാൻ ശ്രമിക്കും, പരമാവധി ശ്രമിക്കും. അങ്ങനെ ഇയാദ് അൽ അസ്ദി മക്കയിൽ വന്ന്, മക്കയിൽ വന്നപ്പോൾ ഇവര് പറഞ്ഞതാണ്, മുഹമ്മദ് ഉണ്ടല്ലോ, മുഹമ്മദിന് ഇവിടെ ഒരു മജ്നൂൻ ഉണ്ട്, ഒരു ഭ്രാന്തൻ. ആ ഭ്രാന്തന് വളരെ ഉപദ്രവകാരിയാണ്, നിങ്ങൾ അടുക്കണ്ട, പോണ്ടെന്നാണ് ഇയാദുൽ അസ്ദിയോട് ആര് പറഞ്ഞത്? മക്കാര് പറഞ്ഞത്. അപ്പൊ ഭ്രാന്തൻ കേട്ടിട്ടുണ്ടെങ്കിൽ ആളുകൾ എന്ത് വിചാരിക്കും? വെറുതെ എന്തിനാണ് തല്ലുള്ള പണിയിലേക്ക് അയാളുടെ മോശ പെരുമാറ്റം കേൾക്കാൻ വിട്ടുക്കോല്ലോ. അതിനു വേണ്ടിയിട്ടാണ് എന്ത് പറഞ്ഞത്? അവർ ഇയാദുൽ അസ്ദിയോട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ കുറിച്ച് മജ്നൂൻ എന്ന് പറഞ്ഞത്. അപ്പൊ ഇയാദുൽ അസ്ദി അയാളുടെ ഒരു പ്രത്യേകത, അദ്ദേഹം ഒരു വൈദ്യനാണ്, വൈദ്യനാണ്. അയാൾ ട്രീറ്റ് ചെയ്യണത് ഈ രോഗത്തെയാണ്. ഏതിനെ? ഭ്രാന്ത് ചികിത്സിക്കുന്ന ഡോക്ടറാണ്, മനസ്സിലായല്ലേ? അപ്പൊ ഇയാദുൽ അസ്ദി പറഞ്ഞു, അങ്ങനെ ഒരു ഭ്രാന്തനാണ് എങ്കിൽ ഞാനാണെങ്കിൽ വൈദ്യം ചികിത്സിക്കാൻ, എനിക്ക് ഭ്രാന്ത് ചികിത്സിക്കാൻ അറിയാം, ഞാനൊരു വൈദ്യനാണ്. അയാൾ എന്ത് ചെയ്ത്? ഇവരെ വിലക്കാതെ നിസ്ലു ഹാസൻ മാതങ്ങളുടെ അടുക്കളേക്ക് പോയി. അത് നിസ്ലു ഹാസൻ മാതങ്ങളോട് ചെന്നിട്ട് പറഞ്ഞു, മുഹമ്മദ് നിങ്ങളുടെ നാട്ടുകാർ പറയണേ നിങ്ങൾക്ക് ഭ്രാന്തുണ്ട് എന്നാണല്ലോ. ഞാൻ പിന്നൊന്ന് ചികിത്സിക്കാം, നിങ്ങളെ ഞാൻ നോക്കട്ടെ, എന്താണ് നിങ്ങളുടെ കാര്യം പറയാൻ പറഞ്ഞത്. അങ്ങനെ ഇയാദുൽ അസ്ദി ഇരുന്ന്, അയാളൊരു സാഹിത്യകാരനാണ്, വൈദ്യനുമാണ്, ഇവരുള്ള ആളാണ്. നിസ്ലു ഹാസൻ മാതങ്ങൾ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ പറയാനുള്ളത് പറയാന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ ഹംദലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഹദീഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വസയ്യിആത്തി അഅ്മാലിനാ മൈ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ലലഹു വമൈ യുദ്ലിൽഹു ഫലാ ഹാദിയലഹു. അതാണ് റസൂൽ പറഞ്ഞത്. റസൂലുള്ളാഹിന്റെ രോഗ ചോദിച്ചത്, അതിന് പ്രതികരണം എങ്ങനെയാണ്? അപ്പൊ ഇയാദുൽ അസ്ദി പറയാണ്, പിന്നെ അയാൾ ആകെ അന്തം വിട്ടുപോയി. ഇത് പറഞ്ഞ ആ ഇത് ഒന്നുകൂടി പറയാൻ പറഞ്ഞു. അപ്പൊ റസൂൽ പറഞ്ഞു, ഇന്നൽ ഹംദലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു ഒന്നുകൂടി പറഞ്ഞു. അപ്പൊ വീണ്ടും പറഞ്ഞു, ആ ഇത് ഒന്നുകൂടി പറയാൻ പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി മതങ്ങൾ ഒന്നുകൂടി പറഞ്ഞു. അപ്പൊ പറഞ്ഞു, റസൂലുള്ളാഹിനോട് പറഞ്ഞു, ഹുസ്സുഫി അതൊക്കെ കൈ നീട്ടാൻ പറഞ്ഞു. അപ്പൊ റസൂലുള്ള കൈ നീട്ടി. അപ്പോ അയാള് റസൂലുള്ളാഹിന്റെ കയ്യിൽ അയാളുടെ കൈ വെച്ചിട്ട് പറയാണ്, ആമന തുബിക്ക്, ഞാൻ നിങ്ങളിൽ വിശ്വസിച്ചിരിക്കുന്നു, ഞാൻ നിങ്ങളുടെ കൂടെയാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പറയാണ്, നിങ്ങൾ മാത്രം വിശ്വസിച്ചാൽ പോരെ, നിങ്ങളുടെ നാട്ടിൽ ചെന്നിട്ട് അസ്ദ് ഷനുഅ ഗോത്രത്തെ മുഴുവൻ എന്ത് ചെയ്യണം? ഇസ്ലാമിലേക്ക് ദേവത്തെ നടത്തി കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് റസൂലുള്ള അദ്ദേഹത്തിൽ നിന്ന് ബൈഅത്ത് സ്വീകരിച്ചു, അയാൾ ഇസ്ലാം സ്വീകരിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു പ്രയോഗം അവരെത്രമാത്രം റസൂലുള്ളാഹിക്കെതിരിൽ പ്രയോഗിച്ചിരുന്നു എന്നുള്ളതിന്റെ ആ ഒരു പിന്നെ ആ ഗൗരവം അതിനകത്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾ വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ വായിക്കുമ്പോൾ പലയിടത്തും മാ ബിഹി മിൻ ജിന്ന, മാ ബി സാഹിബുക്കും മിൻ ജിന്ന, മാ ബി സാഹിബിഹി മിൻ ജിന്ന, ബിമജ്നൂൻ, പിന്നെ മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ, അതേപോലെ തന്നെ ഇവിടെ മാ സാഹിബുക്കും ബിമജ്നൂൻ എന്നൊക്കെ പറയുമ്പോൾ എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പലയിടങ്ങളിൽ ഈ രീതിയിൽ മറുപടി കൊടുക്കുന്നത്? ആ രീതിയിലായിരുന്നു അവർ റസൂലുള്ളാഹിനെ എന്ത് ചെയ്തിരുന്നത്? ആക്ഷേപിച്ചിരുന്നത്. ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾക്ക് ഭ്രാന്തും മാനസിക രോഗവും ഇങ്ങനത്തെ ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ നല്ല തെളിഞ്ഞ ബുദ്ധിയിൽ, തെളിഞ്ഞ ശുദ്ധമായ ചിന്തയിൽ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ ജീവിച്ച ആളാണ്. അതുകൊണ്ടാണ് സയ്യിദുർ റഷീദുൽ ഇളക്ക് ഷിബ്ലി ഷാമുവേൽ എന്ന് പറയുന്ന ഒരു പിന്നെ അമുസ്ലിം ഒരു കത്ത് എഴുതുണ്ട്. ആ കത്തിൽ റഷീദുൽ ഇളനോട് പറയാണ്, പിന്നെ നിങ്ങളൊരു പിന്നെ റഷീദുൽ ഇള നിങ്ങൾ മുഹമ്മദ് നബിയെ വായിച്ചപ്പോൾ വിശുദ്ധ ഖുർആനും അതേപോലെ തന്നെ തിരുസുന്നത്തും ചേർത്ത ഊടും പാവും ഒക്കെ ചേർത്തിട്ടായിരിക്കും നിങ്ങൾ മുഹമ്മദിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ ഞാൻ വിശുദ്ധ ഖുർആൻ പിന്നെ കോർത്തിണക്കിയ ഊടും പാവും വെച്ചല്ല ഞാൻ മുഹമ്മദിനെ മനസ്സിലാക്കിയത്, ഞാൻ ചരിത്രം വായിച്ചിട്ടാണ് മുഹമ്മദിനെ മനസ്സിലാക്കിയത് എന്ന് പറഞ്ഞു പറയുന്നത്. റജുലുൽ ഹിജാ റജുലുൽ സിയാസതി വദ്ദുഹ ബത്ലുൻ ഹലീഫുൻ നസ്രി ഫിൽ ഗാറാത്തി. അതൊരു ശത്രുവിന്റെ അന്ന് ഒരു നിസ്രാസ്ലമാത്തം കൊണ്ട് എതിർകക്ഷിയിൽ നിൽക്കുന്ന ഒരാളുടെ സാക്ഷിയാണ്. എന്താ റജുലുൽ ഹിജാ റജുലുൽ സിയാസതി വദ്ദുഹ, ഷിബിലി പറയാണ് റജുലുൽ ഹിജാ എന്നാ ബുദ്ധിജീവിയാണ്, വസിയാസ രാഷ്ട്രീയ മീമാംസ അറിയുന്ന ആളാണ്. റജുലുൽ ഹിജാ വസിയാസത്തി വദ്ദുഹ പ്രതിഭാശാലിയാണ്, ബത്തുലുൻ ഹീറോയാണ്, ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ വിശേഷിപ്പിക്കുന്നുണ്ട്, വർണ്ണിക്കുന്നുണ്ട്. അത് അന്ന് തന്നെയും ഖുറൈശികളിൽ ചില ഹാരിസ് ബിൻ നദർ എന്ന് പറയുന്ന വ്യക്തി, ഖുറൈശികൾ റസൂലുള്ളാഹിനെ ഈ മജ്നൂൻ പ്രയോഗം നടത്തിയപ്പോൾ, ഹാരിസ് ബിൻ നദർ തന്നെ വളരെ മോശമാണ്, പക്ഷെ ഈ പ്രയോഗം നടത്തിയപ്പോൾ പറയാണ്, മുഹമ്മദ് എത്ര കാലം നിങ്ങൾക്കിടയിലുണ്ടായിരുന്നു, അന്നൊന്നും നിങ്ങൾ മുഹമ്മദിനെ കുറിച്ച് മജ്നൂൻ ഭ്രാന്തൻ എന്ന് പറഞ്ഞിട്ടില്ല, അതേപോലെ ഖാഹിൻ ജ്യോത്സ്യൻ എന്ന് പറഞ്ഞിട്ടില്ല, ഷായിർ കവി എന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പൊ മുഹമ്മദിന്റെ ശരീരത്തിൽ നേരെ പ്രത്യക്ഷപ്പെട്ടപ്പോഴാണ് നിങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് മജ്നൂൻ അല്ലെങ്കിൽ ഖാഹിൻ എന്നൊക്കെ പറയുന്നത്. വമാ ഹുവ ബി ഉലായിക്കും, നിങ്ങൾ എന്ത് ഈ രീതിയിലുള്ള വർണ്ണന പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊന്നല്ല മുഹമ്മദ് സല്ലല്ലാഹി അലൈഹി വസല്ലം എന്ന് ആര് പറയുന്നത്? അന്ന് അൽ ഹാരിസ് ഇബ്നു നദർ എന്ന് പറയുന്ന ആള് പിന്നെ ഖുറൈശികളോട് പറയുന്നുണ്ട്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങളെ ബൗദ്ധ വിശ്വാസികൾ വളരെ മോശമായിട്ട് ഇത്തരം ഈ ഒരു പ്രയോഗത്തിലൂടെ അധിക്ഷേപിച്ചിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദാഅവത്തിൽ നിന്ന് ആളുകളെ ദൂരപ്പെടുത്താൻ വേണ്ടിയിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രയാസപ്പെടുത്താൻ വേണ്ടിയിട്ടും അവർ ഈ പ്രയോഗം നടത്തിയിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഇത്തരം സത്യങ്ങളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകത, സവിശേഷത, മേന്മ, അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആരാണോ ഈ വിശുദ്ധ സന്ദേശം എത്തിക്കുന്നത്, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന വ്യക്തിത്വം, ആ വ്യക്തിത്വത്തിന്റെ സവിശേഷത, പ്രത്യേകത ഇത് ഉണർത്താണ്. നമുക്ക് ടൈം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത്, ആര്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകത എന്ത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലായി? ഈ ഒരു വിശേഷണം മജ്നൂൻ എന്നുള്ള വിശേഷണം ഏഴരികത്തിലൂടെ എത്താത്ത വ്യക്തിത്വമായിരുന്നു ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇൻഷാല്ലാ നമുക്ക് ഇതിന്റെ ബാക്കിയിൽ ഇനി പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകതകൾ, ശാരീരികമായി അതേപോലെ തന്നെ സ്വഭാവമായിട്ടുള്ള പ്രത്യേകതകൾ എന്ത് എന്നുള്ളത് നമുക്ക് നേരല്ലെന്ന് അടുത്ത ക്ലാസ്സിലിട്ട് ബാക്കി തുടർത്താം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.